Cross was something that is completely unknown in Old Testament times.
പഴയ നിയമത്തിലെ ആർക്കും അറിയാൻ മേലാത്തതായ ഒരു കാര്യമായിരുന്നു ക്രൂസിന്റെ വഴി എന്നത്.
There are certain things which are unique in the New Testament.
ചില കാര്യങ്ങൾ നാം പുതിയ നിയമത്തിൽ മാത്രം കാണുന്നതായ കാര്യങ്ങളാണ്.
And if our mind is like the Old Testament people, then we won't understand what the New Testament says.
പഴയ നിയമത്തിലെ മനുഷ്യരെ പോലെയാണ് നമ്മുടെ മനസ്സെങ്കിൽ നമുക്ക് പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന അനേക കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ കഴിയത്തില്ല.
ഫോർ എക്സാമ്പിൾ, ഇൻ ദ ന്യൂ ടെസ്റ്റമെന്റ് വി റീഡ് അബൌട്ട് ദി ഔട്ട്പോറിംഗ് ഓഫ് ദി ഹോളി സ്പിരിറ്റ് ഓൺ ദി ഡേ ഓഫ് പെന്തക്കോസ്റ്റ്.
ഉദാഹരണമായിട്ട് പുതിയ നിയമത്തിലെ പെന്തക്കോസ്റ്റ് ദിവസത്തിൽ പരിശുദ്ധാത്മാവിന്റെ വലിയ പകർച്ച ഉണ്ടായത് നാം കാണുന്നു.
ബട്ട് ദേർ വർ മെനി മെനി പീപ്പിൾ ഇൻ ദി ഓൾഡ് ടെസ്റ്റമെന്റ് ഹൂ എക്സ്പീരിയൻസ്ഡ് ആൻ അനോയിന്റിംഗ് ഓഫ് ദി ഹോളി സ്പിരിറ്റ്.
പഴയ നിയമത്തിൽ അനേകര് പരിശുദ്ധാത്മാവിന്റെ ഒരു അഭിഷേകം അനുഭവിച്ചിരുന്നതായി നാം കാണുന്നുണ്ട്.
The anointing of the Holy Spirit is not distinctively a New Testament experience.
പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നാം പുതിയ നിയമത്തിൽ മാത്രം കാണുന്നതായ ഒരു കാര്യമല്ല.
It says the Spirit of God even came upon someone like Gideon.
ഗിദെയോനെ പോലുള്ളതായ ഒരു മനുഷ്യനിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വന്നു എന്ന് നാം കാണുന്നു. സാംസണിലെ വന്നു എന്ന് നാം കാണുന്നു.
King Saul.
ശൗലിലെ രാജാവായ ശൗലിൽ വന്നതിനെ കുറിച്ച് നാം കാണുന്നു.
And then left them also.
അവരെ ശക്തീകരിച്ചതും നാം കാണുന്നു.
And left them. അവരെ Spirit of God left them.
അവരെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നടത്തിയതും നാം കാണുന്നു.
No. Left them.
അവരെ വിട്ടുപോയത് നാം കാണുന്നു.
So we see here that today when people talk about the anointing of the Holy Spirit, they think it is the same as what happened on the day of Pentecost.
ഇന്ന് ചിലരൊക്കെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ അത് പെന്തക്കോസ്റ്റ് ദിവസത്തിലെ അനുഭവമായിട്ട് അവർ കരുതുന്നു.
നോ, ഇറ്റ് കുഡ് ബി വാട്ട് ഹാപ്പൻഡ് ടു സോൾ.
ഒരുപക്ഷെ അത് അങ്ങനെ ആയിരിക്കില്ല, അത് ഷൗലിന് സംഭവിച്ചതുപോലെയും ആകാം.
വിച്ച് ഡിഡ്ന്റ് ചേഞ്ച് ഹിസ് ലൈഫ്.
അത് അവന്റെ ജീവിതത്തെ മാറ്റിയില്ല.
ഇറ്റ് കുഡ് ബി ലൈക്ക് വാട്ട് ഹാപ്പൻഡ് ടു സാംസൺ, ഹു കുഡ് ലിവ് ഇൻ അഡൾട്ടറി ആൻഡ് സ്റ്റിൽ ഹാവ് ദി ഹോളി സ്പിരിറ്റ് അപ്പോൺ ഹിം.
വ്യഭിചാരത്തിൽ ജീവിച്ചതായ സാംസണെ പോലെയും ആകാം, അവന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു, അങ്ങനെ തന്നെ ജീവിച്ചു.
Do you know when Samson was living in adultery, he could still do mighty things through the power of the Spirit?
വ്യഭിചാരമാകുന്ന പാപത്തിൽ ജീവിച്ചിരുന്നപ്പോഴും സാംസണ് അത്ഭുതകരമായ കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയുമായിരുന്നു എന്ന കാര്യം നിങ്ങൾക്കറിയാമോ?
So there is an Old Testament experience of the Holy Spirit and there's a New Testament experience of the Holy Spirit and the two are completely different.
പഴയ നിയമത്തിൽ നാം കാണുന്നതായ പരിശുദ്ധാത്മാവിന്റെ ഒരു അനുഭവവും പുതിയ നിയമത്തിൽ കാണുന്ന പരിശുദ്ധാത്മാവിന്റെ അനുഭവവും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്.
And if you ask so-called believers who are anointed today,
പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചു എന്ന് അവകാശപ്പെടുന്നതായ ആ വിശ്വാസികളോട് നാം ചോദിക്കുകയാണെങ്കിൽ,
what is the difference between the old covenant experience and the new covenant experience?
പഴയ ഉടമ്പടിയിലെ അനുഭവവും പുതിയ ഉടമ്പടിയിലെ അനുഭവവും തമ്മിൽ എന്താണ് വ്യത്യാസമെന്ന് നാം അവരോട് ചോദിച്ചാൽ,
ഐ കൻ ഗ്യാരണ്ടി ദാറ്റ് 99% ഓഫ് ദം ഡോണ്ട് നോ ദി ആൻസർ.
ഞാൻ നിങ്ങളോട് ഉറപ്പായി പറയട്ടെ, അവരിൽ 99% ആൾക്കാർക്കും അതിന് നല്ലൊരു ഉത്തരം പറയുവാൻ കഴിയുകയില്ല.
ഇഫ് യു ഡോണ്ട് ബിലീവ് മീ, യു ടെസ്റ്റ് ഇറ്റ് ഔട്ട്.
നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ പരീക്ഷിച്ചു നോക്കുക.
ഡു യു നോ ദി ആൻസർ?
നിങ്ങൾക്ക് അതിന്റെ ഉത്തരം അറിയാമോ?
ആൻഡ് കൻ യു ഷോ മീ എ സ്ക്രിപ്ചർ ദാറ്റ് ഷോസ് ദി ഡിഫറൻസ്?
ആ വ്യത്യാസം കാണിക്കുന്നതായ ഒരു ദൈവത്തിന്റെ വചനം നിങ്ങൾക്ക് എന്നെ കാണിച്ചു തരാമോ?
You see, the reason why the devil can deceive so many believers today is one simple thing: they don't read the Bible carefully.
പിശാച് എന്തുകൊണ്ടാണ് അനേകായിരം വിശ്വാസികളെ ഇന്നും വഴിതെറ്റിക്കുന്നത് എന്നുള്ളതിന്റെ കാരണം അവർ ശ്രദ്ധയോടുകൂടെ ദൈവത്തിന്റെ വചനം വായിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്.
For more than 30 years I have urged people to study the scriptures carefully.
കഴിഞ്ഞ 30 ലധികം വർഷമായി എല്ലാ വിശ്വാസികളോടും ദൈവത്തിന്റെ വചനം വളരെ ശ്രദ്ധയോടു കൂടി പഠിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടാറുണ്ട്.
I said, how can you say that there is only one book in the world written by God and you don't study that one book?
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട ഒരേ ഒരു പുസ്തകം ബൈബിൾ ആണെന്ന് നിങ്ങൾ പറയുകയും അത് നിങ്ങൾക്ക് പഠിക്കാതിരിക്കുകയും ചെയ്യാൻ എങ്ങനെ കഴിയും?
That's impossible. I don't believe that you believe that it's written by God.
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിലാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നതെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ ഒരു കാര്യം സാധ്യമല്ല.
Supposing you had a competitive examination for some very important course that you wanted to get and there was only one book that you had to study for it.
വളരെ പ്രാധാന്യമുള്ളതായ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ ഒരു മത്സര പരീക്ഷയിൽ ഏർപ്പെടുന്നുവെന്ന് കരുതുക. അപ്പോൾ അതിനുവേണ്ടി എഴുതപ്പെട്ടിരിക്കുന്ന ആ ഒരു പുസ്തകം നിങ്ങൾ വായിക്കാതിരിക്കുമോ?
Many of you have done competitive examinations.
ഇങ്ങനെയുള്ളതായ അനേക പല മത്സര പരീക്ഷകളിലും നിങ്ങൾ പലരും എഴുതിയിരിക്കാം.
Did you study that book as carelessly as you study the Bible?
നിങ്ങൾ ആ പുസ്തകം ഒട്ടും ഉദാസീനതയോടെ കൂടിയാണോ നിങ്ങൾ അത് പഠിച്ചത്?
Like you study the Bible.
ബൈബിള് നിങ്ങൾ വായിക്കുന്നത് പോലെ ഉദാസീനതയോടെയാണോ നിങ്ങൾ ആ പുസ്തകം പഠിച്ചത്?
If so, you would never have passed the exam.
അങ്ങനെയായിരുന്നുവെങ്കിൽ നിങ്ങൾ ഒരിക്കലും ആ പരീക്ഷ പാസ്സാകില്ലായിരുന്നു.
If only we would study the scriptures carefully, we would be protected from a lot of deception.
ദൈവത്തിന്റെ വചനം ശ്രദ്ധയോടുകൂടെ നാം പഠിക്കുന്നുവെങ്കിൽ അനേകമായ വഞ്ചനകളിൽ നിന്ന് നാം രക്ഷപ്പെടുവാനായിട്ടിടയായിത്തീരും.
Okay, let me show you the verse, John chapter 7.
യോഹന്നാന്റെ സുവിശേഷം ഏഴാം അധ്യായത്തിൽ നിന്ന് ഞാൻ നിങ്ങളെ ആ വാക്യം കാണിച്ചു തരാം.
Here Jesus speaks in Jesus words. You find it says there's an expression here in verse 39.
യോഹന്നാന്റെ സുവിശേഷം ഏഴാം അധ്യായത്തിന്റെ 39-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ ഒരു വാക്യം കാണുന്നു.
The last part, the Spirit was not yet given because Jesus was not yet glorified.
യേശു അന്നുവരെ തേജസ്കരിക്കപ്പെട്ടില്ലായകയാൽ ആത്മാവ് വന്നിട്ടില്ലായിരുന്നു എന്ന് പറയുന്നു.
You say, well, how do you mean spirit is not yet given? There are so many people in the Old Testament to whom it was given.
Almaavu vannittillayirunnu ennu parayunnathinte artham endanu? Kaaranam palaya niyamathil anegarude mel almaavu vannathine kurichu nam vaayikkunnu.
How do you reconcile this verse with David receiving the spirit or Samson receiving the spirit?
Ee vaakyavum David almaavine praapichathum Samson almaavine praapichathum thammil ningal engane manasilakkum?
There's a big difference.
ഇത് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്.
The meaning here is the spirit was not given in the same way Jesus had the spirit until Jesus was glorified.
ഇവിടെ പറയുന്നതിന്റെ അർത്ഥം യേശുക്രിസ്തു തിരസ്കരിക്കപ്പെട്ടില്ലായിരുന്നതിനാൽ യേശുക്രിസ്തുവിന് ലഭിച്ചതുപോലെയുള്ളതായ ഒരു പരിശുദ്ധാത്മാവിന്റെ അനുഭവം ആരുടെ മേലും വന്നിട്ടില്ലായിരുന്നു എന്നാണ്.
What do you think is the difference between the way Jesus had the Holy Spirit and Samson had the Holy Spirit?
നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു? യേശുക്രിസ്തുവിന്റെ മേൽ ഉണ്ടായിരുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനവും സാംസന്റെ മേൽ ഉണ്ടായിരുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനവും തമ്മിൽ എന്ത് വ്യത്യാസമാണ് ഉണ്ടായിരുന്നത്?
Which would you like to have?
നിങ്ങൾക്ക് ഏതാണ് നിങ്ങൾ ഏതാണ് ആഗ്രഹിക്കുന്നത്?
I don't have any desire to carry the gates of the city away from some place.
ഒരു പട്ടണത്തിന്റെ ഗേറ്റും ചുമന്നു കൊണ്ടുപോകുന്നതായ ഒരു അനുഭവം ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല.
I don't have any desire to tear lions to pieces.
സിംഹത്തെ രണ്ടായി കീറി മുറിക്കുവാനുള്ളതായ ആഗ്രഹവും എനിക്കില്ല.
Or kill 300 people with the jawbone of an ass.
ഒരു കഴുതയുടെ എല്ലുകൊണ്ട് 300 ആളെ കൊല്ലുന്നതായ ഒരു കാര്യവും ഞാൻ ആഗ്രഹിക്കുന്നില്ല.
And be defeated thoroughly in the moral area.
തന്റെ ജീവിതത്തില് പാപം ചെയ്യുന്ന കാര്യത്തില് വളരെ ദാരുണമായിട്ട് പരാജയപ്പെട്ട ഒരു അനുഭവം എനിക്ക് ആവശ്യമില്ല.
I don't want that.
എനിക്ക് അങ്ങനെ ഒരു ജീവിതം ആവശ്യമില്ല.
Jesus never carried off the gates of the city like Samson. He never killed any lions.
യേശു കർത്താവ് ഒരിക്കലും ഒരു സിംഹത്തെ കൊന്നിട്ടില്ല. അവൻ ഒരു പട്ടണത്തിന്റെ വാതിലും ചുമന്നുകൊണ്ട് പോയിട്ടുമില്ല.
But it says he was tempted exactly like me and he didn't sin.
എന്നാൽ തിരുവചനം പറയുന്നു അവൻ നമ്മെ പോലെ എല്ലാ കാര്യത്തിലും പരീക്ഷിക്കപ്പെട്ടു എന്നിട്ടും പാപം ചെയ്തില്ല എന്ന്.
He had the Holy Spirit in a way Samson didn't have.
ശിംശോൻ ഉണ്ടായിരുന്ന വിധത്തിൽ അല്ലാത്തതായ പരിശുദ്ധാത്മാവിന്റെ ഒരു ശക്തി യേശു ക്രിസ്തുവിന്റെ മേൽ ആവർത്തിച്ചിരുന്നു.
Is the way in which the spirit was not given till Jesus lived on earth.
യേശു കർത്താവ് ഭൂമിയിൽ ജീവിച്ചിരുന്ന നാളിന് ശേഷം പെന്തക്കോസ്റ്റ് ദിവസം വരെയും ആ വിധത്തിലുള്ളതായ പരിശുദ്ധാത്മാവിന്റെ ഒരു പകർച്ച ഇവിടെ ആരുടെ മേലും ഉണ്ടായിരുന്നില്ല.
Have you ever thought about this verse?
ഈ ഒരു വചനത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ?
I'll give you an example of how you read the scripture carelessly.
നിങ്ങൾ എത്ര ഉദാസീനതയോടെയാണ് ദൈവത്തിന്റെ വചനം വായിക്കുന്നത് എന്നുള്ളതിന് ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്.
All of you have read John 7:39.
യോഹന്നാന്റെ സുവിശേഷം ഏഴാം അധ്യായത്തിന്റെ 39-ാമത്തെ വാക്യം നിങ്ങൾ എല്ലാവരും വായിച്ചു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അനേക പ്രാവശ്യം നിങ്ങൾ വായിച്ചിരിക്കുന്നു.
But if I were to ask you what is the meaning of the spirit was not yet given, would you have known the answer before today?
ആത്മാവ് വന്നിട്ടില്ലായിരുന്നു എന്നുള്ളതിന്റെ അർത്ഥം ഞാൻ നിങ്ങളോട് ചോദിച്ചാൽ ഈ ദിവസത്തിന് മുൻപ് വരെ നിങ്ങൾക്ക് അതിനൊരു ഉത്തരം പറയുവാൻ
കഴിയുമായിരുന്നു.
ഒരാൾ നിങ്ങളോട് ചോദിക്കുന്നു ശിംശോനും ദാവീദിനും എങ്ങനെയാണ് ആത്മാവിനെ പകർന്നിരുന്നതെന്ന്.
യു നോ ഗോഡ് ഹാസ് ഗിവൻ ഹിസ് വേർഡ് ഇൻ എ വേ ഇറ്റ്സ് നോട്ട് ഓൾ റിട്ടൺ പ്ലെയിൻലി ഓൺ ദ സർഫസ്.
ദൈവത്തിന്റെ വചനം ഉപരിതലത്തിലെല്ലാം വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്ന ഒരു വിധത്തിലല്ല ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്.
What you get on the surface of scripture is very superficial things.
ഉപരിതലത്തിൽ നമുക്ക് കിട്ടുന്നത് വളരെ വില കുറഞ്ഞതായ കാര്യങ്ങളാണ്.
What do you get on the surface of the earth?
ഭൂമിയുടെ ഉപരിതലത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതും വില കുറഞ്ഞതായ കാര്യങ്ങൾ മാത്രമാണ്. ഭൂമിയുടെ ഉപരിതലത്തിൽ നിങ്ങൾക്ക് പുല്ലും കല്ലും അങ്ങനെ വില കുറഞ്ഞതായ സാധനങ്ങൾ കിട്ടുന്നു.
ഇഫ് യു വാണ്ട് ഗോൾഡ് and diamonds you won't get on the surface, you got to go sometimes 10,000 feet inside to get it.
നിങ്ങൾക്ക് സ്വർണവും രക്തവും ഒക്കെയാണ് ആവശ്യമെങ്കിൽ അത് ഉപരിതലത്തിൽ കിട്ടുന്നില്ല, നിങ്ങൾ 10,000 അടി താഴേക്ക് പോകേണ്ടതായ ആവശ്യമുണ്ട്.
There are a lot of things on the surface of the earth like drinking water and all, which is very good, needed.
ഭൂമിയുടെ ഉപരിതലത്തിൽ ലഭിക്കുന്നതായ കുടിക്കുന്ന ജലവും ഒക്കെയും നമുക്ക് ആവശ്യമുള്ളതായ കാര്യങ്ങളാണ്.
But the real valuable stuff is deep down and you never find it except those who take the trouble to go 10,000 feet into the ground.
എന്നാൽ വിലയേറിയതായ സാധനങ്ങൾ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ 10,000 അടി താഴേക്ക് നിങ്ങൾ പോകണം, അത് കുഴിക്കുവാനുള്ളതായ എല്ലാ ബുദ്ധിമുട്ടും നിങ്ങൾ സഹിക്കണം.
You know, a lot of people have done that, have become very rich.
അങ്ങനെ ചെയ്തതായ അനേകരെ വളരെ സമ്പന്നരായി തീർന്നത് നിങ്ങൾക്കറിയാം.
And those who are satisfied with only what they got on the surface of the earth, like planting rice and wheat, they don't become very rich.
ഉപരിതലത്തിലെ വല്ല കൃഷിയൊക്കെയും ചെയ്ത് ജീവിക്കുന്നവരെ നിങ്ങൾക്കറിയാം, അവർ അങ്ങനെ ധനികരായി തീരുന്നില്ല.
It's the same with the Bible.
ദൈവവചനത്തെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യവും പ്രസക്തമാണ്.
99% of believers just read it on the surface and they get something.
99% വിശ്വാസികളും ദൈവവചനത്തിലെ ഉപരിതലത്തിലുള്ളതായ കാര്യങ്ങൾ വായിക്കുന്ന അവർക്ക് ചിലതൊക്കെ ലഭിക്കും.
If you go into the depths of it, you'll get something that will make you really spiritually rich.
എന്നാൽ നിങ്ങൾ ആഴത്തിലേക്ക് പോവുകയാണെങ്കിൽ യഥാർത്ഥമായ ആത്മീയ ധനികന്മാരായി നിങ്ങളെ മാറ്റുവാൻ അതിന് കഴിയും.
You'll be so rich that you'll be able to make other people rich.
നിങ്ങൾ ആത്മീയമായി ധനികന്മാരായി തീരുക മാത്രമല്ല, മറ്റുള്ളവരെയും ആ ധനികരാക്കി മാറ്റുവാൻ നിങ്ങൾക്ക് കഴിയും.
And you'll be able to get it yourself. You don't have to get it from somebody else.
നിങ്ങൾക്കത് മറ്റൊരാളിൽ നിന്ന് ലഭിക്കേണ്ടതായ ആവശ്യമില്ല, നിങ്ങൾക്ക് തന്നെ നേരിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ അത് ലഭിക്കുവാനിടയായി തീരും.
See, another bad habit I find among many believers.
മറ്റ് അനേക വിശ്വാസികളിലുള്ള മറ്റൊരു പ്രധാനപ്പെട്ടതായ ദൂഷ്യ സ്വഭാവം ഇതാണ്.
They are too lazy to study the Bible themselves.
അവര് ദൈവത്തിന്റെ വചനം തന്നെത്താൻ പഠിക്കുന്ന കാര്യത്തിൽ വലിയ മടിയന്മാരാണ്.
But they want a lot of information about the Bible.
എന്നാൽ ദൈവവചനത്തെ സംബന്ധിച്ചുള്ളതായ അനേക കാര്യങ്ങൾ അവർക്ക് അറിയാൻ ആഗ്രഹമുണ്ട്.
So they listen to hundreds of series to get information.
ഈ കാര്യങ്ങളെല്ലാം ലഭിക്കുവാൻ വേണ്ടി അവർ നൂറുകണക്കിന് സീഡികൾ കേൾക്കുന്നു.
They don't become spiritual.
അവരൊരിക്കലും ആത്മീയരായി തീരുന്നില്ല.
They just fill their heads with a whole lot of knowledge which they have acquired from different books and CDs.
പല പുസ്തകങ്ങളിൽ നിന്നും സീഡികളിൽ നിന്നും കിട്ടിയതായ അറിവ് കൊണ്ട് അവർ തങ്ങളുടെ തലയെ നിറയ്ക്കുക മാത്രമാണ് ചെയ്യുന്നത്.
That makes them preach and get honor in different places.
അതവരെ അനേക സ്ഥലങ്ങളിൽ കടന്നുപോയി പ്രസംഗിക്കുവാനും മറ്റുള്ളവരിൽ നിന്ന് മാനം സ്വീകരിക്കുവാനും സഹായിക്കുന്നു.
That's all they want, the honor of people.
അവർക്ക് ആവശ്യമുള്ളത് മനുഷ്യരുടെ മാനം മാത്രമാണ്.
They don't become spiritual.
അവരെ ആത്മീയരായിട്ട് തീരുന്നില്ല.
God says to them, you wanted honor from people, you get that, but you'll never be spiritual.
ദൈവം അവരോട് പറയുന്നു, നിങ്ങൾ മനുഷ്യന്റെ മാനമാണ് അന്വേഷിക്കുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടും, എന്നാൽ നിങ്ങൾ ഒരു ആത്മീയരായിട്ട് മാറുകയില്ല.
Many years ago I said, Lord, I don't want any honor from people.
അനേക വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ എനിക്ക് മനുഷ്യരുടെ മാനം ആവശ്യമില്ല.
I don't want any honor. What's the honor of people who are just like dust?
ഈ ഭൂമിയിലെ പൊടി പോലുള്ളതായ മനുഷ്യരുടെ മാനത്തിന് എന്ത് കാര്യമാണുള്ളത്? എനിക്ക് അങ്ങനെയുള്ള ഒരു മാനം ആവശ്യമില്ല. ഞാൻ ആത്മീയനായി തീരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഞാൻ ദൈവവചനത്തിന്റെ ആഴത്തിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു.
The gift of the Holy Spirit on the day of Pentecost is described here in verse 38.
പെന്തക്കോസ്ത് ദിവസത്തിൽ ലഭിച്ചതായ പരിശുദ്ധാത്മാവിന്റെ വരത്തെക്കുറിച്ച് യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 38-ാമത്തെ വാക്യത്തിൽ പറയുന്നു.
What do you see in verse 38? Which was different from Old Testament time.
38-ാമത്തെ വാക്യത്തിൽ നിങ്ങൾ കാണുന്നതായ കാര്യം പഴയ നിയമത്തിൽ നിന്നും തികച്ചും വിഭിന്നമായ കാര്യമാണ്.
What was it that people in the Old Testament could not experience which is mentioned in verse 38?
പഴയ നിയമത്തിലുള്ളതായ വിശ്വാസികൾക്ക് അനുഭവിക്കാൻ കഴിയാതിരുന്നതായ കാര്യമാണ് 38-ാമത്തെ വാക്യത്തിൽ പറയുന്നത്.
99% of believers will say rivers of living water.
അനേക വിശ്വാസികൾ പറയുന്നത് ജീവജലത്തിന്റെ നദികൾ എന്നാണ്.
Was that what you were thinking of?
നിങ്ങൾ അതിനെക്കുറിച്ചാണോ ചിന്തിക്കുന്നത്?
യു ആർ റോങ്.
അത് തെറ്റായ കാര്യമാണ്.
ദ ഡിസ്റ്റിങ്ക്റ്റീവ് തിങ് ഇൻ വേഴ്സ് 38 ഈസ് ഫ്രം ദേർ ഇന്നർമോസ്റ്റ് ബീയിങ്. ദാറ്റ് ഈസ് ദ തിങ് ദാറ്റ് ഈസ് ഡിഫറൻസ്.
അവിടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ടതായ കാര്യം അവരുടെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ ഒഴുകുമെന്നുള്ളതാണ്.
സാംസൺസ് മിനിസ്ട്രി ഡിഡ് നോട്ട് ഫ്ലോ ഫ്രം ഹിസ് ഇന്നർമോസ്റ്റ് ബീയിങ്.
സാംസന്റെ ആ ശുശ്രൂഷ എന്ന് പറയുന്നത് അവന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഒഴുകിയതായ കാര്യമല്ല. അവന് പുറമേ നിന്ന് അവനിലേക്ക് വന്നതായ കാര്യമാണ്.
Even good people like Moses and Elijah, their ministry was on the outside. It didn't come from the innermost being.
മോശയുടെയും ഏലിയാവിന്റെയും ശുശ്രൂഷകൾ പുറത്തുനിന്ന് അവരിലേക്ക് വന്നതാണ്, അവരുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഒഴുകിയതല്ല.
But Jesus said,
എന്നാൽ യേശു കർത്താവ് പറഞ്ഞു,
From now on things are going to be different.
യേശു കർത്താവ് പറഞ്ഞു, ഇനി മുതൽ കാര്യങ്ങൾ വിഭിന്നമാകുവാൻ പോവുകയാണ്.
From the innermost being something is the ministry is going to come out.
ശുശ്രൂഷ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്നതായ കാര്യം.
And that could not be experienced before the day of Pentecost.
പെന്തക്കോസ്ത് ദിവസത്തിന് മുൻപ് അങ്ങനെ ഒരു അനുഭവം ഇല്ലായിരുന്നു.
And that's why I say any gift of the Spirit is like the Old Testament people had. That's not proof that you are got the same experience as the day of Pentecost.
പഴയ നിയമത്തിൽ ഉണ്ടായിരുന്നത് പോലെയുള്ളതായ പരിശുദ്ധാത്മാവിന്റെ അനുഭവങ്ങൾ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ യഥാർത്ഥമായി അനുഭവിച്ചു എന്നുള്ളതിന് ഒരു കാരണം ഒരു കാര്യമേ അല്ല.
A lot of people think speaking in tongues is a great experience.
അനേകർ വിശ്വസിക്കാറുണ്ട് അന്യഭാഷയിൽ സംസാരിക്കുന്ന വലിയൊരു അനുഭവമാണെന്ന്.
I mean that's not such a great thing.
അത് അങ്ങനെ വലിയൊരു കാര്യമല്ല.
If you place that as a great thing, then of course you get led astray.
നിങ്ങൾ അതൊരു വലിയ കാര്യമായിട്ട് നിങ്ങൾ കരുതി വെച്ചു കഴിഞ്ഞാൽ അത് തന്നെ നിങ്ങളെ നാശത്തിലേക്ക് നടത്തുവാൻ
കഴിയും.
അത് വളരെ പ്രയോജനമുള്ളതായ ഒരു പരിശുദ്ധാത്മാവിന്റെ വരമാണ്, എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ടതായ വരമല്ല. കഴിഞ്ഞ 31 വർഷക്കാലമായിട്ട് അത് വളരെ പ്രയോജനമുള്ള ഒരു കാര്യമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. അതെന്റെ കയ്യിലെ ചെറുവിരൽ പോലെയാണ്, അത് ആവശ്യമുള്ള കാര്യമാണ്, എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമല്ല.
An example of speaking in tongues in the Old Testament?
പഴയ നിയമത്തിൽ അന്യഭാഷയിൽ സംസാരിച്ചതിന്റെ ഒരു ഉദാഹരണം നിങ്ങൾക്ക് എന്നോട് പറയാമോ?
If you heard me before, you know the answer.
നിങ്ങൾ എന്നെ നേരത്തെ ശ്രവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരം നിങ്ങൾക്ക് അറിയാമായിരിക്കും.
You know what speaking in tongues is?
എന്താണ് അന്യഭാഷയിൽ സംസാരിക്കുന്നത്?
Speaking in a language that you never learned.
നിങ്ങൾ പഠിച്ചിട്ടില്ലാത്ത അറിയില്ലാത്തതായ ഒരു ഭാഷയിൽ സംസാരിക്കുന്ന കാര്യമാണ്.
Give me an example from the Old Testament.
പഴയ നിയമത്തിൽ നിങ്ങൾക്ക് ഒരു ഉദാഹരണം തരാമോ?
Balaam's donkey.
ബലിയാമിന്റെ കഴുത സംസാരിച്ചതായ കാര്യം.
Spoken tongues, language it had never learned.
ആ കഴുത ഒരിക്കലും പഠിച്ചിട്ടില്ലാത്തതായ ഒരു ഭാഷയിൽ സംസാരിച്ചു.
Can God do that?
ദൈവത്തിന് അത് ചെയ്യുവാൻ കഴിയുമോ?
Sure.
തീർച്ചയായും.
I believe more that Balaam's donkey was genuine tongues compared to a lot of things I hear today.
ഇന്ന് നമ്മൾ കാണുന്ന അനേക അന്യഭാഷയെക്കാളും വളരെ ഉത്തമമായ ഒരു അന്യഭാഷയാണ് ബലിയാമിന്റെ കഴുത സംസാരിച്ചത്.
Definitely from God.
അത് വാസ്തവമായും ദൈവത്തിൽ നിന്ന് തന്നെയായിരുന്നു.
Today's 90% is produced by man.
ഇന്ന് നാം കാണുന്നതിൽ 90% മനുഷ്യൻ തന്നെ സൃഷ്ടിച്ചെടുക്കുന്നതാണ്.
Take the greatest manifestation of a miracle, raising the dead.
മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ആ ഒരു വലിയ അത്ഭുതത്തെ പറ്റി ചിന്തിക്കുക.
That was there in the Old Testament. Elijah and Elisha did it.
അത് പഴയ നിയമത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഏലിയാവും എലീശയും അത് ചെയ്തിരുന്നു.
Have you read in the Old Testament that Elisha raised the dead man after he himself was dead?
എലീശ മരിച്ചതിനു ശേഷം അവൻ മരിച്ച ഒരാളെ ഉയർത്തെഴുന്നേൽപ്പിച്ചതിനെ കുറിച്ച് നിങ്ങൾ പഴയ നിയമത്തിൽ വായിച്ചിട്ടുണ്ടോ?
Can you imagine a greater miracle than that? You yourself are dead, but you raise up a dead man.
അതിലും വലിയൊരു അത്ഭുതപ്പെട്ട് നിങ്ങൾക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയുമോ? നിങ്ങൾ മരിച്ചു കഴിഞ്ഞ് നിങ്ങളുടെ അസ്ഥിയിൽ നിന്ന് വേറൊരാൾ ജീവിപ്പിക്കപ്പെടുന്നു.
You can read that. I think in 2 Kings 13 that when a dead man was thrown into Elisha's grave, as soon as he touched Elisha's dead bones, he rose from the dead.
രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 13 അധ്യായത്തിൽ എലീശയുടെ ശവമാടത്തിൽ ഒരു മറ്റൊരു മനുഷ്യന്റെ ശവം കൊണ്ടുവന്നിട്ടപ്പോൾ ആ അവന്റെ എല്ലിനാല് അവൻ ജീവനുള്ളതായി മാറിയതിനെ പറ്റി നാം കാണുന്നു.
Did it flow from Elisha's innermost being?
ആ ഒരു കാര്യം എലീശയുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഒഴുകിയതാണോ?
He wasn't even there. Where's the question of innermost being?
ഒരിക്കലുമല്ല. എങ്ങനെയാണ് അവന്റെ ഉള്ളിൽ നിന്ന് ഒഴുകുന്നത്? അവൻ അവിടെ ഇല്ലായിരുന്നു, അവന്റെ എല്ല് മാത്രമേ അവിടെ ഉള്ളായിരുന്നു.
True New Testament anointing comes from the innermost being.
യഥാർത്ഥമായ പുതിയ നിയമ അഭിഷേകം നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്നു.
It doesn't come from the innermost being, it is an Old Testament anointing.
ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നതല്ലെങ്കിൽ അത് പഴയ നിയമത്തിലുള്ളതായ ഒരു അഭിഷേകമാണ്.
Does that accomplish good things?
അത് നല്ല കാര്യങ്ങൾ ചെയ്യുമോ?
Sure. You don't think raising that dead woman's child was a good thing? That woman's dead child, wasn't it a good thing?
തീർച്ചയായും അത് നല്ല കാര്യം തന്നെയാണ്. ആ വിധവയായ സ്ത്രീയുടെ മരിച്ച കുഞ്ഞിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചത് നല്ല കാര്യമല്ലേ? തീർച്ചയായും നല്ല കാര്യം തന്നെ. അതാണ് എലിയാവും എലീശയും ചെയ്തത്.
So a lot of good things can happen, but it need not come from the innermost being.
അനേക നല്ല കാര്യങ്ങൾ നടക്കുവാനായിട്ട് ഇടയായിത്തീരും, പക്ഷേ അതൊന്നും ഉള്ളിൽ നിന്ന് പുറത്തേക്ക്
ഒഴുകുന്നതായ
ഒരു പഴയ നിയമ അഭിഷേകവും ഒരു പുതിയ നിയമ അഭിഷേകവും തമ്മിൽ എങ്ങനെ വേർതിരിച്ചറിയുവാൻ കഴിയും?
I mean both Isaiah and Balaam prophesied.
യെശയ്യാവും ബലയാമും പ്രവചിക്കുകയുണ്ടായി.
But if I wanted to get some counsel, I'd go to Isaiah, not Balaam.
എനിക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായം ചോദിക്കേണ്ടതുണ്ടെങ്കിൽ ഞാൻ യെശയ്യാവിന്റെ അടുത്തേക്ക് പോകും, ഒരിക്കലും ഞാൻ ബലയാമിന്റെ അടുത്തേക്ക് പോകില്ല.
And Jesus was anointed and Samson was anointed, but if I needed some counsel, I know whom to go to.
യേശു കർത്താവും പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം പ്രാപിച്ചവനായിരുന്നു, സാംസണും പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം പ്രാപിച്ചവനായിരുന്നു. എന്നാൽ ഞാനൊരു കാര്യം മനസ്സിലാക്കണമെങ്കിൽ ഞാൻ യേശുവിന്റെ അടുത്തേക്ക് പോകും, സാംസണിന്റെ അടുത്തേക്ക് ഒരിക്കലും പോകുകയില്ല.
What does it mean for this anointing to flow from the innermost being?
ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്നതായ അഭിഷേകത്തെ കുറിച്ച് പറയുന്നതിന്റെ അർത്ഥം എന്താണ്?
That means it's not something superficial on the outside.
അത് പുറമേ ഉപരിതലത്തിൽ കാണുന്നതായ ഒരു കാര്യമല്ല. അതാണ് നമുക്ക് ഇവിടെ വ്യക്തമാക്കി തരുന്നത്.
The book of Judges in chapter 6 is a very lovely verse.
നാം ജഡ്ജസിന്റെ ബുക്കില് വളരെ മനോഹരമായ ഒരു കാര്യം നാം കാണുന്നുണ്ട്.
Which clearly describes the Old Testament anointing.
പഴയ നിയമ അഭിഷേകത്തെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്നതായ ഒരു കാര്യം.
Judges chapter 6.
ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം.
It says how the Spirit anointed Gideon.
ഗിദെയോനെ എങ്ങനെയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ടതെന്ന് അവിടെ പറയുന്നു.
ഇൻ മൈ ബൈബിൾ ഇറ്റ് റീഡ്സ് ലൈക്ക് ദിസ്.
എന്റെ കയ്യിലിരിക്കുന്ന ബൈബിളിൽ അതിങ്ങനെയാണ് വായിക്കുന്നത്.
മാർജിൻ ഇറ്റ് റീഡ്സ് ലൈക്ക് ദിസ്.
അതിന്റെ മാർജിനിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു.
ദി സ്പിരിറ്റ് ഓഫ് ദി ലോർഡ് ക്ലോത്ത്ഡ് ഗിദിയൻ.
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവനെ ധരിപ്പിച്ചിരുന്നു എന്ന് അവിടെ കാണുന്നു.
ഇറ്റ്സ് ലൈക്ക് എ ഷർട്ട്.
നാം ഒരു ഷർട്ട് ധരിക്കുന്നത് പോലെ.
നൗ വെൻ യു സീ ദി ഷർട്ട് യു നോ ദാറ്റ്സ് നോട്ട് മീ.
നിങ്ങൾ ഈ ഷർട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അത് ഞാനല്ല, ഷർട്ടാണ് എന്ന്.
ദിസ് ഷർട്ട് ഡിഡ് നോട്ട് കം ഫ്രം മൈ ഇന്നർമോസ്റ്റ് ബീ.
ഈ ഷർട്ട് എന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നതായ കാര്യമല്ല.
ഇറ്റ് സംതിങ് ഐ പുട്ട് ഓൺ മൈസെൽഫ്. ഐ കൻ ടേക്ക് ഇറ്റ് ഓഫ് ആൻഡ് വെയർ സംതിങ് എൽസ്.
ഞാൻ എന്റെ മേൽ ധരിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അത് എപ്പോൾ വേണമെങ്കിലും എനിക്ക് എടുത്തു കളയാം.
ഇറ്റ്സ് നോട്ട് പാർട്ട് ഓഫ് മീ ലൈക്ക് മൈ ഫിംഗേഴ്സ് ഓർ മൈ ഐസ്.
എന്റെ കണ്ണു പോലെയോ എന്റെ വിരല് പോലെയോ എന്റെ ശരീരത്തിന്റെ ഒരു ഭാഗമല്ല ഈ ഷർട്ട്.
ഇൻ ദി ഓൾഡ് ടെസ്റ്റമെന്റ് ദി അനോയിന്റിംഗ് വാസ് സംതിങ് യു put on you like a shirt.
പഴയ നിയമത്തിലെ അഭിഷേകം എന്ന് പറയുന്നത് നിങ്ങൾ ഒരു ഷർട്ട് ധരിക്കുന്നത് പോലെ നിങ്ങളുടെ മേൽ ധരിക്കുന്നതായ ഒരു കാര്യമാണ്.
And you go home and you take it off.
നിങ്ങൾ വീട്ടിലേക്ക് പോകുന്നു, അത് നിങ്ങൾ ഊരിക്കളയുന്നു.
That's how Samson was.
അങ്ങനെയായിരുന്നു സാംസൺ.
He would put it on, go and kill a lion.
അവനെ അത് ധരിച്ചുകൊണ്ട് പോകും, ഒരു സിംഹത്തെ കൊല്ലും.
Go home and take it off and go and commit adultery.
അവനാ വീട്ടിലേക്ക് ചെന്ന് അത് ഊരിക്കളഞ്ഞതിനു ശേഷം പോയി വ്യഭിചാരം ചെയ്യും.
ജസ്റ്റ് ലൈക്ക് യു ടേക്ക് ഓഫ് യുവർ ഷർട്ട് ഓർ യുവർ സാരി വെൻ യു ഗോ ടു ബെഡ്.
നിങ്ങൾ കിടക്കയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ വസ്ത്രങ്ങൾ മാറുന്നത് പോലെ തന്നെ.
ദാറ്റ്സ് ഹൗ ദി അനോയിന്റിംഗ് ഓഫ് ദി ഹോളി സ്പിരിറ്റ് വാസ്.
അങ്ങനെയായിരുന്നു പഴയ നിയമത്തിലെ അഭിഷേകം.
ദേ പുട്ട് ഇറ്റ് ഓൺ ഫോർ ആൻ ഒക്കേഷൻ ആൻഡ് ദെൻ ടേക്ക് ഇറ്റ് ഓഫ് ആൻഡ് ദേ ഗോ സംവേർ.
ഒരു സാഹചര്യത്തിന്റെ ആവശ്യത്തിന് വേണ്ടി അവരെ ഉപയോഗിക്കുന്നു, അതിനുശേഷം അവരെ ഊരിക്കളയുന്നു.
ദിസ് ഈസ് ആൻ ഓൾഡ് ടെസ്റ്റമെന്റ് എക്സ്പീരിയൻസ്.
ഇത് പഴയ നിയമത്തിലെ ഒരു അനുഭവമാണ്.
വെൻ യു കം ടു എ മീറ്റിംഗ്,
നിങ്ങൾ ഒരു മീറ്റിംഗിന് കടന്നു വരുമ്പോൾ,
യു നോ ദേർ ഇസ് ഇൻ ദി ഓൾഡ് ടെസ്റ്റമെന്റ് ഇൻ ഐസായ 61 ദേർ ഇസ് ആൻ എക്സ്പ്രഷൻ കോൾഡ് ദി ഗാർമെന്റ് ഓഫ് പ്രെയ്സ്.
യെശയ്യാപ്രവചനം 61-ാം അധ്യായത്തിൽ സ്തുതിയുടെ വസ്ത്രം എന്നുള്ളതായ ഒരു പ്രയോഗം നമുക്ക് കാണുവാനായിട്ട് കഴിയും.
ഇറ്റ്സ് എ ഡ്രസ്.
അത് ഒരു വസ്ത്രമാണ്.
ദി ഗാർമെന്റ് ഓഫ് പ്രെയ്സ് ഐസായ 61:2.
യെശയ്യാപ്രവചനം 61-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നു,
സോ
സ്തുതിയുടെ വസ്ത്രം എന്ന മേലാട എന്ന്.
യു കം ഫോർ Friday or Sunday whenever you meet.
നിങ്ങള് കൂടി വരുമ്പോൾ, വെള്ളിയാഴ്ചയോ ഞായറാഴ്ചയോ നിങ്ങൾ കൂടി വരുമ്പോൾ,
you put on the shirt.
ആ വസ്ത്രം നിങ്ങൾ എടുത്ത് ഇടുന്നു.
Hallelujah, praise the Lord.
നിങ്ങൾ ഇവിടെ വന്ന് ഹല്ലേലൂയയും സ്തോത്രവും പറയുന്നു.
It's a garment.
അതൊരു വസ്ത്രമാണ്.
Praise the Lord, praise the Lord, Lord, all to Jesus I surrender everything.
Praise the Lord, കർത്താവിനായി എല്ലാം സമർപ്പിക്കുന്നു എന്നുള്ളതായ കാര്യങ്ങളെല്ലാം പറയുന്നു.
Sounds wonderful. Do you think it's a bunch of what holy people sitting here?
അത് വളരെ നന്നായിട്ട് നമുക്ക് തോന്നും, ഒരുപക്ഷെ തോന്നും എത്രയോ വിശുദ്ധരായ മനുഷ്യരാണ് ഇവിടെ ഇരിക്കുന്നത്.
100 people who have surrendered everything to Jesus.
100 ആൾക്കാരെല്ലാം കർത്താവിനായി സമർപ്പിക്കപ്പെട്ടവര്.
They should be turning the gulf upside down by now.
അവര് ഈ ഗൾഫ് മുഴുവൻ കീഴ്മേൽ മറിക്കുന്നവരായി തീർന്നു.
100 people who are saying all to Jesus I surrender. It's fantastic. Can you imagine what is going to be the result of that?
തങ്ങൾക്കുള്ളതെല്ലാം യേശുവിനായി സമർപ്പിക്കുന്നു എന്ന് പറയുന്ന 100 പേരുണ്ടെങ്കിൽ ഈ ലോകത്തിന്റെ അവസ്ഥ എന്തായി?
Oh Lord, I love you. We love you. You are so wonderful.
ഓ കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, നീ എത്രയോ മനോഹരനാണ്, എത്രയോ അത്ഭുതമേറിയതാണെന്ന് പറയുന്നു.
It's only a shirt for 2-3 hours.
2-3 മണിക്കൂർ നേരത്തേക്ക് ഇടുന്നതായ ഒരു ഷർട്ട്
മാത്രം.
നിങ്ങൾ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ആ ഷർട്ട് ഊരി കളഞ്ഞിട്ട് വേറൊരു വസ്ത്രം ധരിക്കുന്നു.
Why is this food not so tasty?
എന്തുകൊണ്ടാണ് ഈ ആഹാരത്തിന് രുചി ഇല്ലാതിരിക്കുന്നത്?
That is another shirt.
അത് മറ്റൊരു വസ്ത്രമാണ് ഇടുന്നത്.
It's a garment.
അത് നിങ്ങൾ ധരിക്കുന്നതായ ഒരു വസ്ത്രമാണ്.
And 30 years people live like that and think that they are praising God in the Holy Spirit.
30 വർഷത്തോളം അങ്ങനെ ജീവിച്ചിട്ട് ആൾക്കാർ ധരിക്കുന്നത് ഞങ്ങൾ പരിശുദ്ധാത്മാവിനാലാണ് ദൈവത്തെ സ്തുതിക്കുന്നതെന്ന്.
It's a garment.
അത് സ്തുതിയുടെ ഒരു മേലാട മാത്രമാണ്.
That's all they could have in the Old Testament.
പഴയ നിയമത്തിലെ അത് മാത്രമേ അവർക്ക് കഴിക്കുവാൻ
കഴിയൂ. But in the New Testament,
എന്നാൽ പുതിയ നിയമത്തിലെ,
from the innermost see the rivers of living water flow.
നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ പുറത്തേക്ക് ഒഴുകും.
Praise and joy will come from deep within.
സ്തുതിയും സന്തോഷവും നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്നതായ അനുഭവം.
You know, the Old Testament example of that is when Moses hit the rock, from the inside of the rock the waters came.
പഴയ നിയമത്തിൽ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും, മോശ പാറയെ അടിച്ചപ്പോൾ പാറയുടെ ഉള്ളിൽ നിന്ന് വെള്ളം പുറത്തേക്ക് കുതിച്ചൊഴുകി വന്നു.
Let me ask you a question.
ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ.
Just to wake you all up.
നിങ്ങളെ എല്ലാവരും ഉണർത്തുവാൻ വേണ്ടി മാത്രമാണ്.
How much water do you think came out from that rock?
ആ മോശ ആ പാറയെ അടിച്ചപ്പോൾ എത്രമാത്രം വെള്ളം വന്നു എന്നാണ് നിങ്ങൾ കരുതുന്നത്?
Shut your eyes and picture the rock he's hidden.
നിങ്ങളുടെ കണ്ണ് നടച്ചിട്ട് ഈ പാറയെ അടിച്ച ആ കാര്യം ഒന്ന് ഭാവനയിൽ കാണുക.
Water flowing out.
പാറയിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ഒഴുകുന്നു.
For nearly 40 years of my life, I had a picture which is not true. For the first 40 years of my life, when I read that story,
I
had a picture of it which is not correct. Because I had seen some paintings in Bible story books. You know, he hit a rock and it was.
ബൈബിൾ കഥകളിൽ നിന്ന് ഇങ്ങനെ കുറച്ച് വെള്ളം ഒഴുകി വരുന്ന ഒരു ചിത്രമാണ് എന്റെ മനസ്സിലുണ്ടായിരുന്നത്.
You know the answer if I ask you a question.
ഞാൻ ഒരു ചോദ്യം ചോദിക്കുമ്പോഴേ ഇതിന്റെ ഉത്തരം നിങ്ങൾക്ക് അറിയുവാനായിട്ട് കഴിയും.
How many men were there in the camp of Israel?
ഇസ്രായേലിന്റെ ആ ക്യാമ്പില് എത്രയായിരം എത്ര ആൾക്കാരുണ്ടായിരുന്നു?
600,000.
600,000 പുരുഷന്മാർ തന്നെ ഉണ്ടായിരുന്നു. 600,000 പുരുഷന്മാർ.
You add the women and children below 20.
അവരുടെ കൂടെ അവരുടെ സ്ത്രീകളും 20 വയസ്സിന് താഴെയുള്ളതായ കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു.
And men over 60.
60 വയസ്സിന് മുകളിലുള്ളതായ പ്രായമുള്ള ആൾക്കാരും ഉണ്ടായിരുന്നു. എത്രമാത്രമെന്നാണ് നിങ്ങൾ കരുതുന്നത്? ഏറ്റവും കുറഞ്ഞത് അതിന്റെ മൂന്നിരട്ടി. ഏകദേശം 200,000 ആൾക്കാര്.
How much water do you think 2 million people need?
200,000 ആൾക്കാർക്ക് എത്രമാത്രം വെള്ളം ആവശ്യമുണ്ട്?
How many cities are there in India with 2 million people?
ഇന്ത്യയിലെ എത്ര പട്ടണങ്ങളുണ്ട് 200,000 ആൾക്കാർ താമസിക്കുന്ന?
ഇറ്റ് ഹാസ് ടു ബി റിവേഴ്സ് വിച്ച് കെയിം ഔട്ട് ഓഫ് ദാറ്റ് റോക്ക്.
ആ പാറയിൽ നിന്ന് ഒഴുകിയത് വാസ്തവമായും വലിയ നദികൾ തന്നെയായിരിക്കും.
റിവേഴ്സ് വിത്ത് ട്രിബ്യൂട്ടറീസ് ഗോയിങ് ദിസ് വേ ദാറ്റ് വേ ബിക്കോസ് യു കാൻ്റ് ഹാവ് 2 മില്യൺ പീപ്പിൾ കമ്മിങ് ടു വൺ ലിറ്റിൽ ട്രിക്കിൾ ടു ഡ്രിങ്ക് വാട്ടർ.
എല്ലാ വശങ്ങളിലേക്കും നിരന്നൊഴുകുന്നതായ വലിയ നദി തന്നെയായിരിക്കും ആ പാറയിൽ നിന്ന് ഒഴുകിയത്.
വാട്ടർ കമ്മിങ് ഔട്ട് ഇൻ ട്രിബ്യൂട്ടറീസ് ആൻഡ് റിയലി ലൈക്ക് ഗംഗ ആൻഡ് കാവേരി ആൻഡ് ഓൾ ദാറ്റ് ടൈപ്പ് ഓഫ് റിവർ.
ഗംഗയും കാവേരിയും ഒക്കെ പോലുള്ള വലിയ നദിയുടെ ഒഴുക്ക് തന്നെ അവിടെ ഉണ്ടായിരുന്നിരിക്കാം.
It's a far bigger miracle than you think.
Naam chindikkunnathilum oru valiya albhutham thanneyanathu.
Otherwise about 20-30 people would have drunk water, that's all.
Allengile oru 20-30 aalkarku kudikkanulla jalam mathrame labikkullayirunnu.
So this is what Jesus was talking about.
Yesu karthav samsarikkunnathu ee oru
kaaryam. From his innermost being, like the scripture says, rivers of living water will flow.
Devathinte vadanam parayunnathu pole ningalde ullil ninnu jeevajalathinte nadigal olugum ennu parayunu.
Where do you read that?
എവിടെയാണ് നിങ്ങൾ അത് വായിക്കുന്നത്?
First of all, when the rock was smitten,
ആദ്യമായിട്ട് പാറ അടിക്കപ്പെട്ടപ്പോൾ,
but you got to read carefully to discover.
അത് കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കൂടെ ദൈവത്തിന്റെ വചനം വായിക്കണം.
You won't find it on the surface.
അത് ഈ ഉപരിതലത്തിൽ നിങ്ങൾ കാണുകയില്ല.
That's why I didn't find it on the surface for 40 years.
അതുകൊണ്ടാണ് ആദ്യത്തെ ഈ 40 വർഷക്കാലം ഞാൻ അത് കണ്ടുപിടിക്കാതിരുന്നത്.
And the other is in Ezekiel 47, where it says from the innermost being of the temple that the water began to flow.
Ezekiel pravachanante pustakam 47th adhyayathile devalayathinte ullil ninnu nadi
olugunnathine kurichu parayunu. And it became rivers.
Avade nadigal olugunnathine kurichu parayunu.
So this is the most important thing.
Idana ethom pradhanyamullathaya karyam.
To ask yourself whether you had a New Testament experience of the Holy Spirit.
Ningale ningalodu thanne chodikkya devathinte parishuddhaalmavinte oru pudhiya neema anubhavam ningalkkundo.
When you praise the Lord,
നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ,
is it coming from within?
അത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്കാണോ വരുന്നത്?
Or is it just a expression?
അത് നിങ്ങൾ പറയുന്നതായ ഒരു കാര്യം മാത്രമായി തീരുന്നു.
Praise the Lord, hallelujah has become such a, you know, like a empty praise.
ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ എന്നുള്ളത് ഒരു ഉള്ളില്ലാത്ത വെറും പൊള്ള വാക്കുകളായിട്ട് തീർന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്.
But meaningless repetition. The Gentiles use meaningless repetition.
യേശു കർത്താവ് ജാതികൾ ഉപയോഗിക്കുന്നതായ വൃഥാ വാക്കുകളെ കുറിച്ച് പറയുന്നു.
That's how a lot of people use the word hallelujah and praise the Lord today.
അനേകരുടെ ഹൃദയത്തിൽ അനേകരുടെ വായിലുള്ളതായ ഒരു ജൽപ്പനങ്ങൾ മാത്രമാണ് ഇത്.
They don't even think about what they are saying.
അവർ പറയുന്നത് എന്താണെന്ന് പോലും അവർ ചിന്തിക്കുന്നില്ല.
I remember the first time I came to Bahrain.
ഞാൻ ബഹ്റൈനിലേക്ക് ആദ്യമായി കടന്നു വന്നതായ സമയത്തെ ഞാൻ ഓർക്കുന്നു.
And we had a meeting where we had a question answer time.
ഞങ്ങൾക്ക് ചോദ്യോത്തരത്തിന്റേതായ ഒരു സമയമുണ്ടായിരുന്നു ആ മീറ്റിംഗിൽ.
That was some years ago.
അത് ചില വർഷങ്ങൾക്ക് മുൻപാണ്.
And one of the questions I remember still.
അന്ന് ചോദിച്ചതായ ഒരു ചോദ്യം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു.
Brother Zach, why don't you say more hallelujahs in the middle of your message like a lot of other pastors do?
മറ്റനേക പാസ്റ്റർമാർ ചെയ്യുന്നത് പോലെ നിങ്ങളുടെ മെസ്സേജിന്റെ മധ്യത്തിൽ എന്തുകൊണ്ടാണ് സഹോദരൻ സാക്കെ നിങ്ങൾ ഈ ഹല്ലേലൂയ എന്നുള്ളതായ വാക്ക് ഉപയോഗിക്കാത്തത്?
I say, because I've got so much to say, I don't have time to waste saying hallelujah in the middle.
ഞാൻ അതിന് മറുപടി പറഞ്ഞു, എനിക്ക് അനേക കാര്യങ്ങൾ അവരോട് പറയുവാനുണ്ട്, ഹല്ലേലൂയ ഹല്ലേലൂയ എന്ന് പറഞ്ഞ് സമയം വെറുതെ കളയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവർക്ക് ഒന്നും പറയുവാനില്ലാത്തത് കൊണ്ട് ഈ പറയുന്നതിന്റെ ഇടയ്ക്കുള്ളതായ ഈ ഗ്യാപ്പുകളൊക്കെയും അവര് ഹല്ലേലൂയ സ്തോത്രം കൊണ്ട് ഫില്ല് ചെയ്യുന്നു.
Or they may be thinking what to say next, so they say a few hallelujahs while they are thinking what should I say next.
അടുത്തത് എന്ത് പറയണമെന്ന് അവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയം മുഴുവനും അത് ഫില്ല് ചെയ്യുവാൻ വേണ്ടി ഹല്ലേലൂയയും സ്തോത്രവും പറയുന്നു.
സോ I say, I don't believe that because I don't imagine Jesus saying, blessed are the poor in spirit, hallelujah.
ഞാന് യേശുക്രിസ്തുവിലേക്ക് നോക്കുമ്പോൾ യേശു ക്രിസ്താവ് ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ ഹല്ലേലൂയ എന്ന് ദുഃഖിക്കുന്നവര് ഭാഗ്യവാന്മാര് ഹല്ലേലൂയ എന്ന് പറയുന്നത് ഞാൻ കാണുന്നില്ല.
I read so many sermons of Jesus in the Bible, I never seen one saying hallelujah.
യേശു കർത്താവിന്റെ അനേക പ്രസംഗങ്ങൾ ഞാൻ ബൈബിളിൽ കാണുന്നു, അവിടെ ഒന്നും ഈ ഹല്ലേലൂയ ഞാൻ കാണുന്നില്ല.
And as a young preacher, I decided Jesus is my example as a preacher, not any Pentecostal man.
ഞാൻ എന്റെ യുവത്വത്തിൽ തന്നെ എന്നിലെ ഉപദേഷ്ടാവിനെ യേശു ക്രിസ്തുവിനോട് അനുരൂപനാക്കി മാറ്റുവാൻ ഞാൻ വളരെയധികം ആഗ്രഹിച്ചിരുന്നു.
So you probably hear me preach like not like others because Jesus is my example.
ഞാൻ പ്രസംഗിക്കുന്നത് നിങ്ങൾ മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അതുപോലെ അല്ല എന്ന് നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. കാരണം ഞാനെപ്പോഴും യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുന്നവനാണ്.
I told you I don't preach on healing because I never see a sermon Jesus preached on healing.
ഞാൻ രോഗസൗഖ്യത്തെക്കുറിച്ച് ഞാൻ പ്രസംഗിക്കാറില്ല. കാരണം യേശു കർത്താവ് അങ്ങനെ പ്രസംഗിച്ചതായിട്ട് നാം ദൈവവചനത്തിൽ കാണുന്നില്ല.
I pray for the sick because Jesus prayed for the sick.
ഞാൻ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. കാരണം യേശു കർത്താവ് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു.
I never say hallelujah in the middle of my message because Jesus never said it.
എന്റെ സന്ദേശങ്ങളുടെ മധ്യത്തിൽ ഞാൻ ഹല്ലേലൂയ എന്ന് പറയാറില്ല. കാരണം യേശു കർത്താവ് അങ്ങനെ പറഞ്ഞിട്ടില്ല.
How easily God's people are deceived.
എത്ര എളുപ്പത്തിലാണ് ദൈവത്തിന്റെ ജനം കബളിപ്പിക്കപ്പെട്ടു പോകുന്നത്.
So is spiritual.
അങ്ങനെ പറയുന്നത് ആത്മീയമെന്ന് കരുതുന്നു.
Is there anybody more spiritual than Jesus?
യേശു കർത്താവിനേക്കാളും ആത്മീയരായിട്ട് ആരെങ്കിലും ഉണ്ടോ?
How cleverly the devil has deceived so many people.
എത്ര എങ്ങനെയാണ് പിശാച് അനേകരെ വഞ്ചിക്കുന്നത്.
സോ മെനി ഏരിയസ്
അനേക ജീവിതത്തിന്റെ അനേക ഭാഗങ്ങളിൽ.
സോ ഇൻ ദ ന്യൂ ടെസ്റ്റമെന്റ് എവ്രിതിങ് മസ്റ്റ് കം ഫ്രം ഇൻസൈഡ് ഇഫ് ഇറ്റ് ഈസ് ടു ബി എ ന്യൂ കവനന്റ് എക്സ്പീരിയൻസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്.
ഒരു പുതിയ നിയമ ഉടമ്പടിയുടെ അനുഭവമാണെങ്കിൽ പുതിയ നിയമ പ്രകാരം അത് നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരേണ്ടതായ കാര്യമാണ്.
ഐ സേ ഹല്ലേലൂയ ബിക്കോസ് ഇറ്റ് കംസ് ഫ്രം വിദിൻ.
ഞാൻ ഹല്ലേലൂയ പറയാറുണ്ട്. അത് പറയുമ്പോൾ അത് എന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നു.
നോട്ട് വെൻ ഐ പ്രീച്ചിങ് ബട്ട് വെൻ ഐ പ്രീസിങ് ഗോഡ്.
അത് ഞാൻ പ്രസംഗിക്കുമ്പോഴല്ല, ഞാൻ ദൈവത്തെ സ്തുതിക്കുമ്പോഴാണ്.
യാ ഗോഡ് ഈസ് റിയലി വർത്തി ഓഫ് പ്രെയ്സ്.
ദൈവം വാസ്തവമായും സ്തുതിക്ക് യോഗ്യനാണ്.
ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ദാറ്റ് ഓൺലി ഓൺ ഫ്രൈഡേ ആൻഡ് സൺഡേ. ഐ ഫീൽ ലൈക്ക് ദാറ്റ് ഓൺ മൺഡേ ആൻഡ് ട്യൂസ്ഡേ ആസ് വെൽ.
അത് വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും മാത്രമല്ല, ആഴ്ചയിലെ എല്ലാ ദിവസങ്ങളിലും അങ്ങനെ തന്നെയാണ്.
ഐ ഫീൽ ലൈക്ക് ദാറ്റ് ഇൻ ദി മിഡിൽ ഓഫ് ദി നൈറ്റ് വെൻ ഐ ഗെറ്റ് അപ്പ് അറ്റ് 2 o'clock in the morning.
രാത്രിയുടെ മധ്യത്തിൽ ഞാൻ എഴുന്നേൽക്കുമ്പോഴും രണ്ട് മണിക്കും ഇതേ അനുഭവം തന്നെയാണ് എന്റേത്.
ഐ ബിലീവ് ഇൻ റിജോയ്സിംഗ് ഇൻ ദി ലോർഡ് 24 hours of the day.
ഒരു ദിവസത്തിൽ 24 മണിക്കൂറും ദൈവത്തിൽ സന്തോഷിക്കുന്നതായ കാര്യത്തിലാണ് ഞാൻ.
7 days a week.
ഒരാഴ്ചയുടെ 7 ദിവസവും.
That's the meaning of rejoicing in the Lord always.
അതാണ് എല്ലായ്പ്പോഴും കർത്താവിൽ സന്തോഷിക്കുക എന്ന് പറയുന്നത്.
There was no command like that in the Old Testament.
അങ്ങനെയുള്ളതായ ഒരു കൽപ്പന പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല.
I hope you have learned one thing today, that the distinctive feature of a new covenant anointing is that it comes from deep within.
പുതിയ നിയമത്തിലെ അഭിഷേകത്തിന്റെ ഏറ്റവും പ്രത്യേകത അത് നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നതാണെന്നുള്ളതായ കാര്യം നിങ്ങളൊന്ന് പഠിച്ചു മനസ്സിലാക്കി എന്ന് ഞാൻ കരുതുന്നു.
So how is it that people who say they are filled with the Holy Spirit?
അപ്പോൾ എങ്ങനെയാണ് ഈ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു എന്ന് അവകാശപ്പെടുന്നവരുടെ അനുഭവം?
Praise God in other tongues in the morning worship.
രാവിലെ ഉള്ളതായ ആരാധന സമയത്ത് അന്യഭാഷയിൽ സ്തുതിക്കുന്നു.
And shout at their wives with their mother tongue in the same afternoon.
ആ ദിവസം തന്നെ ഉച്ച കഴിഞ്ഞ് ഭാര്യയുടെ മുൻപിൽ തങ്ങളുടെ മാതൃഭാഷയിൽ അട്ടഹസിക്കുന്നു.
You mean the Holy Spirit can control other tongues but not mother tongue?
നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് അന്യഭാഷയെ നിയന്ത്രിക്കുവാനായിട്ട് കഴിയത്തില്ല, എന്നാൽ ഈ മാതൃഭാഷയുടെ നാവിനെ നിയന്ത്രിക്കാൻ കഴിയില്ലേ?
I'll tell you what is the mark of being filled with the Holy Spirit.
ഞാൻ നിങ്ങളോട് പറയാം, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു എന്നുള്ളതിന്റെ അടയാളം എന്താണെന്ന്.
That you can speak in your not other tongue but mother tongue in a spiritual way.
വളരെ ആത്മീയമായ രീതിയിൽ അന്യഭാഷയിലല്ല നിങ്ങളുടെ മാതൃഭാഷയിൽ നിങ്ങൾക്ക് സംസാരിക്കാൻ.
Then I will believe that you are filled with the Holy Spirit.
അപ്പോൾ നിങ്ങൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിരിക്കുന്നു എന്ന് എനിക്ക് കരുതുവാനായിട്ട് കഴിയും.
Other tongues, I've even heard demon-possessed people speaking in other tongues.
വിശ്വാസ ബാധിച്ചതായ മനുഷ്യരും അന്യഭാഷയിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്.
The demon is cast out, they stop.
ആ പിശാചിനെ ശാസിച്ച് പുറത്താക്കുമ്പോൾ അവർ സംസാരം നിർത്തുന്നു.
But I've never heard a man control his mother tongue without really being filled with the Holy Spirit.
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലല്ലാതെ തന്റെ മാതൃഭാഷയിലുള്ളതായ നാവ് നിയന്ത്രിക്കുന്ന ഒരു മനുഷ്യനെ,
where 24 hours a day his tongue is under control.
ഒരു ദിവസത്തിന് 24 മണിക്കൂറും അവന്റെ നാവ് പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലാണ്.
That's not my opinion. James chapter 1 verse 26 says that.
ഇത് ഞാൻ പറയുന്നതായ ഒരു അഭിപ്രായമല്ല. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യത്തിൽ പറയുന്നതായ കാര്യമാണ്.
Man cannot control his tongue and he thinks he's spiritual, he's deceiving himself.
നിങ്ങളിൽ ഒരുവൻ തന്റെ നാവിന് കടിഞ്ഞാണ് ഇടാതെ തന്റെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് താൻ ഭക്തനെന്ന് നിരൂപിച്ചാൽ അവന്റെ ഭക്തി വ്യർത്ഥമത്ര.
That means if he can control his tongue then he's really spiritual.
അതിന്റെ അർത്ഥം അവന്റെ നാവിനെ അവനെ നിയന്ത്രിക്കുവാനായിട്ട് കഴിയുന്നുവെങ്കിൽ അവൻ വാസ്തവമായും ആത്മീയനാണ് എന്നാണ്.
Which tongue is that? Mother tongue or other tongue? What do you think he's talking about?
ഇവിടെ യാക്കോബ് പറയുന്നതായ നാവ് ഏത് നാവാണ്? അന്യഭാഷയുടെ നാവാണോ അതോ മാതൃഭാഷയുടെ നാവാണോ?
Mother tongue.
അത് മാതൃഭാഷയുടെ നാവ് തന്നെയാണ്.
How can we control our mother tongue?
എങ്ങനെയാണ് നമ്മുടെ മാതൃഭാഷയുടെ നാവിനെ നമുക്ക് നിയന്ത്രിക്കുവാൻ കഴിയുന്നത്?
Jesus told us in Matthew chapter 12.
യേശു കർത്താവ് മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിൽ ഈ കാര്യം നമ്മോട് പറഞ്ഞിട്ടുണ്ട്.
In Matthew chapter 12,
മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം,
he said,
യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു,
verse 34,
34-ാമത്തെ വാക്യത്തിൽ,
you brood of vipers, how can you being evil speak what is good?
സർപ്പസന്തതികളെ, നിങ്ങൾ ദുഷ്ടരായിരിക്കെ നല്ലത് സംസാരിക്കാൻ എങ്ങനെ കഴിയും?
He said in verse 35, a bad tree can't produce good fruit.
35-ാമത്തെ വാക്യത്തിൽ അവൻ ഇങ്ങനെ പറയുന്നു, നല്ല വൃക്ഷം നല്ല ഫലം പുറപ്പെടുവിക്കുന്നു.
The tree has to be good first.
ആദ്യമേ മരം നല്ലതായിരിക്കണം.
Because verse 34, the last part, the mouth speaks out of that which fills the heart.
വൃക്ഷം നല്ലതാണെങ്കിൽ ഫലവും നല്ലതായിരിക്കും. കാരണം 34-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഹൃദയം നിറഞ്ഞ് കവിയുന്നതല്ലോ വായ സംസാരിക്കുന്നത്.
That means it has to begin in the heart.
അതിന്റെ അർത്ഥം അത് ഹൃദയത്തിൽ ആരംഭിക്കണം.
Not in the tongue.
അത് നാവിലല്ല ആരംഭിക്കേണ്ടത്.
See, there are some people who are good Buddhists who can control their tongue.
നിങ്ങൾ നോക്കുക, ചില ബുദ്ധ മതവിശ്വാസികൾക്ക് തങ്ങളുടെ നാവിനെ നിയന്ത്രിക്കുവാനായിട്ട് കഴിയും.
If you can control your tongue, that just shows you are a good Buddhist.
നിങ്ങൾ നിങ്ങളുടെ നാവിനെ നിയന്ത്രിക്കുവാനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നുവെങ്കിൽ അത് കാണിക്കുന്നത് നിങ്ങൾ നല്ലൊരു ബുദ്ധമത വിശ്വാസിയാണെന്നാണ്.
If your heart is also good, then you are a Christian.
എന്നാൽ നിങ്ങളുടെ ഹൃദയവും നല്ലതാണ് എങ്കിൽ നിങ്ങൾ യഥാർത്ഥമായ ഒരു ക്രിസ്ത്യാനിയാണ്.
That means what's coming out of your mouth is from your heart.
അതിന്റെ അർത്ഥം നിങ്ങളുടെ നാവിലൂടെ പുറത്തേക്ക് വരുന്നത് നിങ്ങളുടെ ഹൃദയം നിറഞ്ഞു കവിഞ്ഞാണ്.
From your innermost being.
നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്.
You know, something wicked can be in your heart and you can screw up your mouth so tightly that it doesn't flow out.
നിങ്ങൾക്കറിയാമോ, നിങ്ങളുടെ ഹൃദയത്തിൽ വക്രതയും ദുഷ്ടതയും നിറഞ്ഞിരിക്കുമ്പോൾ നിങ്ങളുടെ നാവിനെ നിങ്ങൾ കെട്ടിവെച്ചിട്ട് അത് പുറത്തേക്ക് വരാതെ ഇരിക്കാം.
Then you're not spiritual.
അപ്പോൾ നിങ്ങൾ ആത്മീയരല്ല.
You're a good Buddhist or someone who's practiced yoga.
നിങ്ങൾ നല്ലൊരു ബുദ്ധമത വിശ്വാസിയോ അല്ലെങ്കിൽ യോഗ അഭ്യസിച്ചതായ ഒരു മനുഷ്യൻ.
From the heart.
എന്നാൽ ഹൃദയത്തിൽ നിന്ന്.
If the heart is good.
എന്നാൽ ഹൃദയം നല്ലതാണെങ്കിൽ.
And it overflows in goodness out of the mouth.
നാവിലൂടെ നന്മ പുറത്തേക്ക് ഒഴുകുന്നുവെങ്കിൽ.
That is new covenant anointing.
അത് പുതിയ നിയമത്തിന്റെ അഭിഷേകമാണ്.
There was a very godly woman in India many years ago called Amy Carmichael.
എമ്മി കാർമൈക്കിൾ എന്ന് പറയുന്നതായ ഒരു ഒരു ദൈവ വനിത അനേക വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യയിൽ
ജീവിച്ചിരുന്നു.
അവളുടെ മാതൃരാജ്യത്തിലേക്ക് കടന്നു പോകാതെ 50 വർഷത്തോളം ഇന്ത്യയിൽ ജീവിച്ചതായ ശ്രേഷ്ഠ വനിതയായിരുന്നു.
I think she was one of the most godly women missionaries who ever came to India.
ഇന്ത്യയിലേക്ക് കടന്നു വന്നതായ ദൈവിക സ്വഭാവമുള്ള മിഷണറീസിൽ ഒരാളായിരുന്നു അവര്.
Among the women.
സ്ത്രീകളിൽ ഒരാളായിരുന്നു അവര്.
She said something.
അവരെ എങ്ങനെ പറയുകയുണ്ടായി?
She said, if I carry a glass of sweet water.
ഞാൻ ഒരു ഗ്ലാസ്സിൽ മധുരമുള്ളതായ വെള്ളം കൊണ്ടുവരുന്നു എന്ന് കരുതുക.
No matter how heavily somebody shakes me, holy sweet water will come out.
ആരെല്ലാം എന്നെ എത്രമാത്രം കുലുക്കിയാലും ആ ഗ്ലാസിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് മധുരമുള്ളതായ വെള്ളം മാത്രമാണ്.
You think that's right?
അത് ശരിയാണെന്ന് നിങ്ങൾ കരുതുന്നു?
Pray and fast about it and tell me if it's right or not.
നിങ്ങൾക്ക് അതിനൊരു ഉത്തരം പറയുവാനായിട്ട് ഒരു പ്രാർത്ഥനയുടെയും ഉപവാസത്തിന്റെയും ആവശ്യമുണ്ടോ?
If bitter water comes out when somebody shakes me,
നിങ്ങളെ ആരെങ്കിലും പിടിച്ച് കുലുക്കുമ്പോൾ കയ്പുള്ള വെള്ളം പുറത്തേക്ക് വരുന്നു,
what does it prove?
എന്താണ് അത് കാണിക്കുന്നത്?
That all along the glass contains bitter water.
അത് കാണിക്കുന്ന ഒരേ ഒരു കാര്യമാണ്, ആ ഗ്ലാസിൽ നിറയിരിക്കുന്നത് കയ്പുള്ള വെള്ളം തന്നെയാണ്.
I thought it was sweet water until somebody shook me.
അത് മധുരമുള്ള വെള്ളമാണെന്ന് ഞാൻ ധരിച്ചു വെച്ചു എന്നെ ഒരാൾ പിടിച്ച് കുലുക്കുന്നത് വരെയും.
Well, one day your husband really shook you and then you discovered what you had in
ഒരു ദിവസം നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ കൂടുതൽ കുലുക്കി, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി
എന്താണുള്ളിലിരിക്കുന്നത്. Or your wife shook you up.
നിങ്ങളുടെ ഭാര്യ ആ കാര്യത്തിൽ നിങ്ങളെ കുലുക്കി.
Or your neighbor.
നിങ്ങളുടെ അയൽക്കാരൻ.
Or your boss.
നിങ്ങളുടെ മേലധികാരി ആയിരിക്കാം.
Or somebody from some other denomination.
അല്ലെങ്കിൽ വേറൊരു മതവിഭാഗത്തിലുള്ള ആളായിരിക്കാം.
Or somebody you hate or who hates you.
അല്ലെങ്കിൽ നിങ്ങൾ വെറുക്കുന്ന ഒരാളോ നിങ്ങളെ വെറുക്കുന്ന ഒരാളോ ആകാം.
Thank God there are a few people in the world who shake us up now and then so that we can discover what is inside our glass.
നമ്മളെ അവിടെയും ഇവിടെയും പിടിച്ചു കുലുക്കുന്നതായ ചില മനുഷ്യരെ ഈ ഭൂമിയിൽ ദൈവം സൂക്ഷിച്ചിരിക്കുന്നത് ഓർത്ത് നമുക്ക് ദൈവത്തോട് നന്ദി പറയാം, ദൈവത്തെ സ്തുതിക്കാം.
One brother told me, brother, it's my children who shake me up most of the time.
ഒരു സഹോദരൻ ഇങ്ങനെ പറയുകയുണ്ടായി, സഹോദര എന്റെ കുഞ്ഞുങ്ങളാണ് എന്നെ ഈ കാര്യത്തിൽ എപ്പോഴും പിടിച്ചു.
They really shake me and to show me what is inside my glass.
ആ എന്റെ ഗ്ലാസിനുള്ളിൽ ഇരിക്കുന്ന എന്താണെന്ന് എന്നെ ശരിക്കും കുലുക്കി എന്റെ കുഞ്ഞുങ്ങൾ കാണിക്കാറുണ്ട്.
Thank God for children, thank God for enemies, thank God for all these people who show us what is inside our heart.
ഈ കുഞ്ഞുങ്ങൾക്കായും നമ്മൾ ശത്രുക്കൾ എന്ന് കരുതുന്ന ഇവർക്കായും ദൈവത്തെ സ്തുതിക്കുന്ന അവരാണ് വാസ്തവമായും നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്ന എന്താണെന്ന് കാണിച്ചു തരുന്നത്.
Instead of blaming them,
അവരെ നാം കുറ്റം പറയുന്നതിന്
instead of saying you made my water bitter,
നീ എന്റെ വെള്ളത്തെ കയ്പിച്ചു എന്ന് പറയുന്നതിന്
പകരം യു ഷുക്ക് മീ ആൻഡ് ഐ ഡിസ്കവർഡ് വാട്ട് ഈസ് ഇൻസൈഡ് മൈ ഗ്ലാസ്.
നീ എന്നെ കുലുക്കി, അപ്പോഴാണ് എന്റെ ഉള്ളിൽ ഇരിക്കുന്ന എന്താണെന്ന് എനിക്ക് മനസ്സിലായത്.
ഇഫ് ഇറ്റ് വാസ് സ്വീറ്റ് വാട്ടർ, നോ മാറ്റർ ഹൗ ഹെവിലി യു ഷുക്ക് മീ, ഓൺലി സ്വീറ്റ് വാട്ടർ വുഡ് ഫ്ലോ ഔട്ട്.
നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നത് മധുരമുള്ളതായ ജലമാണെങ്കിൽ എത്രമാത്രം കുലുക്കിയാലും മധുരമുള്ള വെള്ളം മാത്രമേ പുറത്തേക്ക് വരൂ.
തിങ്ക് ഹൗ ദേ ഷുക്ക് ജീസസ്.
യേശു കർത്താവിനെ എങ്ങനെയാണ് അവർ കുലുക്കിയത്?
പുട്ട് എ ക്രൗൺ ഓഫ് തോർൻസ് ഓൺ ഹിസ് ഹെഡ്, കിൽ ഹിം.
അവനെ ചാട്ടവാർ അടിച്ചു, അവന്റെ തലമേൽ മുൾമുടി ധരിച്ചു, അവനെ കൊന്നുകളഞ്ഞു.
വാട്ട് കേം ഔട്ട് ഓഫ് ഹിസ് ഹാർട്ട്?
എന്താണ് യേശുവിൽ നിന്ന് പുറത്തേക്ക് ഒഴുകിയത്?
ഫാദർ ഫോർഗീവ്, ദേ ഡോണ്ട് നോ വാട്ട്.
പിതാവേ, അവർ ചെയ്യുന്നത് എന്തെന്ന് അറിയായികയാൽ അവരോട് ക്ഷമിക്കണമേ.
നോബഡി ഈസ് എവർ ഷേക്കൻ യു ആസ് ബാഡ്ലി ആസ് യു ഷുഡ് ഹാവ്.
യേശു കർത്താവിനെ കുലുക്കിയതുപോലെ നമ്മെ ആരെയും ഇന്നുവരെയും കുലുക്കിയിട്ടില്ല.
വാട്ട് ഹാപ്പൻഡ് വെൻ സംബഡി ഷുക്ക് യു? ഡിഡ് യു ഡിസ്കവർ വാട്ട് ഈസ് ഇൻ യുവർ ഗ്ലാസ്, ഇൻസൈഡ് യുവർ ഹാർട്ട്?
നിങ്ങളെ ആരെങ്കിലും പിടിച്ചു കുലുക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, നിങ്ങളുടെ ഗ്ലാസിലുള്ളത് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ?
ദ ഡെവിൾ വിൽ ഇമ്മീഡിയറ്റ്ലി കം ടു യു അറ്റ് സച്ച് എ ടൈം ആൻഡ് സേ ദാറ്റ്സ് ഹലോ, ഹീസ് ദ ഗൈ ഹു മേഡ് യു.
അപ്പോൾ തന്നെ പിശാച് വളരെ വേഗം വന്നിട്ട് നിങ്ങളുടെ കാതിൽ മന്ത്രിക്കും, ആ മനുഷ്യൻ അവൻ തന്നെയാണ് നിങ്ങളെ ഇത്ര ദുഷ്ടനാക്കി മാറ്റിയത്.
ആൻഡ് യു അഗ്രീ വിത്ത് ദ ഡെവിൾ ആൻഡ് യു ബ്ലെയിം ഹിം.
നിങ്ങൾ ആ പിശാചിനോട് സമ്മതിച്ചിട്ട് നിങ്ങൾ ആ മനുഷ്യനെ കുറ്റം പറയും.
ആൻഡ് യു ഹാവ് ലോസ്റ്റ് എ വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി ടു ഡിസ്കവർ ദ ബിറ്റർനെസ് ഇൻ യുവർ ഓൺ.
നിങ്ങളുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ആ കയ്പ് കാണുവാനായിട്ട് ദൈവം ഒരുക്കിയതായ അവസരത്തെ നിങ്ങൾ നഷ്ടപ്പെടുത്തി.
സോ വാട്ട് ഹാപ്പൻസ്?
എന്ത് സംഭവിച്ചു?
നെക്സ്റ്റ് ടൈം യു സ്റ്റിൽ റിമെയിൻ ബിറ്റർ.
അടുത്ത പ്രാവശ്യവും നിങ്ങൾ അതേ കയ്പ് തന്നെ
മനസ്സിലാക്കി. ദ ഡെവിൾ മേക്സ് യു ബ്ലെയിം സംബഡി എൽസ്.
വീണ്ടും പിശാച് മറ്റുള്ളവരെ കുറ്റം പറയുവാനായി.
ലൈക്ക് ദാറ്റ് ഇയർ ആഫ്റ്റർ ഇയർ ആഫ്റ്റർ ഇയർ ദ ഡെവിൾ മേക് ഷുവർ ദാറ്റ് യു നെവർ ബ്ലെയിം യുവർ സെൽഫ്.
അങ്ങനെ അനേക വർഷങ്ങളായിട്ട് പിശാച് ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉറപ്പുവരുത്തും, നിങ്ങൾ എപ്പോഴും മറ്റുള്ളവരെ കുറ്റം പറയുകയും തന്നെ വിധിക്കാതിരിക്കുകയും ചെയ്യും.
യു ബ്ലെയിം യുവർ നെയ്ബർ, യു ബ്ലെയിം യുവർ സർക്കംസ്റ്റാൻസസ്.
നിങ്ങൾ നിങ്ങളുടെ സാഹചര്യങ്ങളെയും നിങ്ങളുടെ അയൽക്കാരനെയും കുറ്റം പറയുന്നു.
ഓ ബ്രദർ സാക്ക്, യു ഡോണ്ട് നോ വാട്ട് എ ഹെഡേക്ക് മൈ ചിൽഡ്രൻ ആർ.
സഹോദരൻ സാക്ക്, എന്റെ കുഞ്ഞുങ്ങൾ അവരെന്തൊരു ശല്യമാണെന്ന് നിനക്കറിയാമോ?
നതിങ് ടു വിത്ത് യുവർ ചിൽഡ്രൻ.
അത് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കുറിച്ചൊന്നും ചെയ്യുവാൻ.
യു ഹാവ്ന്റ് ഹാഡ് എ പെന്തക്കോസ്റ്റൽ ന്യൂ ടെസ്റ്റമെന്റ് പെന്തക്കോസ്റ്റൽ എക്സ്പീരിയൻസ്.
നിങ്ങൾക്ക് ഒരു പുതിയ നിയമ പെന്തക്കോസ്റ്റിന്റെ അനുഭവം ഇല്ലാത്തതാണ് കാരണം കുഴപ്പം.
യു മേബി യു ഹാഡ് എൻ ഓൾഡ് ടെസ്റ്റമെന്റ് ഹോളി സ്പിരിറ്റ് എക്സ്പീരിയൻസ്.
നിങ്ങൾക്ക് ഒരുപക്ഷെ പഴയ നിയമത്തിന്റെ ഒരു പരിശുദ്ധാത്മ അനുഭവം ഉണ്ടായിരിക്കും.
ലൈക്ക് എ ഡ്രസ്,
ഇട്ടിരിക്കുന്നതായ ഒരു വസ്ത്രം പോലെ.
യു ക്ലാപ്പ് ആൻഡ് ഷൗട്ട് ആൻഡ് പ്രൈസ് ദി ലോർഡ് സോ ലൗഡ്. Yours is the fanciest shirt in the whole congregation.
നിങ്ങളെ ഉറക്ക കൈകൊട്ടുകയും ദൈവത്തെ സ്തുതിക്കുകയും ഒക്കെയും ചെയ്യുമ്പോൾ വളരെ മനോഹരമായ ഒരു വസ്ത്രം ധരിക്കുന്നത് പോലെ.
Boy, what a shirt you got, brother.
അത് കാണുന്നതായ മനുഷ്യർ പറയും, എന്റെ സഹോദരൻ നീ എത്ര മനോഹരമായ ഒരു ഷർട്ട് ധരിച്ചിരിക്കുന്നു.
Wait, you go home, you take it off.
നിങ്ങൾ വീട്ടിലേക്ക് കടന്നുപോയി അത് ഉരുക്കളയുന്നു.
It's not like that in the New Testament.
എന്നാൽ പുതിയ നിയമത്തിൽ നാം അങ്ങനെയല്ല കാണുന്നത്.
From the innermost being,
ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്നു.
From the heart,
ഹൃദയത്തിൽ നിന്ന് ഒഴുകുന്നു.
Something has to be smitten inside.
ഈ വെള്ളമൊഴുക്കിന് വേണ്ടി അകത്ത് എന്തൊക്കെയോ തകർക്കപ്പെടേണ്ടതുണ്ട്.
You know, you can control your eyes and sexual desire with Buddhism and yoga.
ലൈംഗിക മോഹത്തിനായിട്ട് നിങ്ങളുടെ കണ്ണുകളെ യോഗയിലൂടെയും ബുദ്ധന്റെ പഠനത്തിലൂടെയും നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയുമെന്നറിയാം.
You can't purify your heart with yoga.
എന്നാൽ യോഗ കൊണ്ട് നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾക്ക് ശുദ്ധീകരിക്കാൻ കഴിയില്ല.
That only the Holy Spirit can do.
അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ.
Only Jesus Christ can cleanse a man's heart.
യേശു കർത്താവിന് മാത്രമേ നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ കഴിയുകയുള്ളൂ.
And what do we have to do for that?
അതിന് നാം എന്താണ് ചെയ്യേണ്ടത്?
See, Jesus said in John chapter 7.
യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ യേശു കർത്താവ് പറഞ്ഞത് നാം കാണുന്നു.
We must not be deceived about the work of the Holy Spirit.
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയെ നാം അന്വേഷിക്കണം.
We must not be deceived about it.
ഈ ഒരു പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് നാം വഞ്ചിക്കപ്പെട്ടു പോകരുത്.
See, Jesus said, you want this life?
യേശു കർത്താവ് ഇവിടെ പറയുന്നു, ഇങ്ങനെ ഒരു ജീവിതം നീ ആഗ്രഹിക്കുന്നു.
Not just small desire.
അതൊരു ചെറിയ ആഗ്രഹമല്ല.
It says you got to be thirsty for this life, verse 37.
37-ാമത്തെ വാക്യത്തിൽ യേശു കർത്താവ് പറയുന്നു, ഈ ഒരു ജീവിതത്തിന് വേണ്ടി നീ ദാഹിക്കണം.
Now if I were to ask you, how many of you would like a drink of water right now?
ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് ഒരു അല്പം വെള്ളം കുടിക്കാൻ ആഗ്രഹമുള്ള എത്ര പേരുണ്ട്?
I think in a hot climate most of us would like a little water right now, right?
ഈ ചൂടേറിയതായ സമയത്ത് ശകലം വെള്ളം കുടിക്കാൻ നമുക്കെല്ലാവർക്കും ആഗ്രഹമുണ്ട്.
So if I say, yeah, you can have this for the first 10,000 dinars.
ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് ഈ വെള്ളം കുടിക്കാം, പക്ഷേ ഇതിന് 10,000 ദിനാറിന്റെ ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങൾ പറയും, എനിക്ക് അത്രമാത്രം ദാഹമില്ല.
മീൻ വില്ലിംഗ് ടു പേ ഹാഫ് ദിനാർ ഓർ സംതിങ്, നോട്ട് 10,000.
ഒരു അര ദിനാറിനുള്ള ദാഹം എനിക്കുണ്ട്, പക്ഷേ 10,000 ദിനാറിന്റെ ദാഹം എനിക്കില്ല.
ദാറ്റ് ഈസ് ഹൗ മോസ്റ്റ് ക്രിസ്ത്യൻസ് ആർ സീക്കിംഗ് ഫോർ ദ ഹോളി സ്പിരിറ്റ്.
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിക്ക് വേണ്ടി ഒട്ടുമിക്ക ക്രിസ്ത്യാനികളും അന്വേഷിക്കുന്ന ഈ ഒരു
മനോഭാവം.
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്റെ ജീവിതത്തിൽ പ്രാപിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ദൈവം പറയുന്നു, തീർച്ചയായും നിനക്ക് ലഭിക്കും, എന്നാൽ അതിന് നീ ഒരു വില കൊടുക്കേണ്ടതുണ്ട്.
നോട്ട് മണി,
നീ പണമല്ല കൊടുക്കേണ്ടത്.
മോർ എക്സ്പെൻസീവ് ദാൻ മണി,
പണത്തെക്കാളും വിലയേറിയതായ ചില കാര്യങ്ങൾ. നിങ്ങളുടെ ഉള്ളിലുള്ളതായ ചിലതൊക്കെയും തകർത്ത് കളയേണ്ടതുണ്ട്.
Something inside has to be crucified.
ഉള്ളിലുള്ളതായ ചിലതിനെ ക്രൂശിക്കേണ്ട ആവശ്യമുണ്ട്.
Your attachment to the world has to be crucified.
ഈ ഭൂമിയോ ഈ ലോകത്തോടുള്ളതായ നിന്റെ ബന്ധത്തെ ക്രൂശിക്കണം.
Your love for money has to be crucified.
നിങ്ങളുടെ പണത്തോടുള്ളതായ മോഹത്തെ ക്രൂശിക്കേണ്ടതുണ്ട്.
You're seeking your own interests have to be crucified.
നിന്റെ സ്വന്തം താൽപര്യം അന്വേഷിക്കുന്നതായ നിന്റെ മനോഭാവത്തെ ക്രൂശിക്കേണ്ടതുണ്ട്.
God must be number one priority in your life from now on.
ഇന്നു മുതൽ നിന്റെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളിലും ദൈവം തന്നെ ഏറ്റവും
പ്രാധാന്യമുള്ളത്.
നീ നിന്റെ ജോലിയിൽ ഒരു പ്രൊമോഷൻ ആഗ്രഹിക്കുന്നതിനേക്കാൾ അധികമായിട്ട് ക്രിസ്തുവിന്റെ സാക്ഷിയായിട്ട് നിൽക്കുവാൻ. ജീവിതത്തിന്റെ ഏത് സാഹചര്യത്തിലും യേശുവിന്റെ സാക്ഷിയായി നിൽക്കുവാൻ നീ ഒരിക്കലും നാണിച്ചു പോകരുത്.
ലിവിംഗ് ഇൻ എ കൺട്രി വേർ യു ആർ നോട്ട് അലൗഡ് ടു പബ്ലിക്ലി പ്രീച്ച് ദ ഗോസ്പൽ, ദാറ്റ്സ് അണ്ടർസ്റ്റുഡ്.
പബ്ലിക്കായിട്ട് സുവിശേഷം പ്രസംഗിക്കുവാനായിട്ട് അനുവദിക്കാത്ത ഒരു രാജ്യത്ത് നിങ്ങൾ ജീവിക്കുന്നു, അത് മനസ്സിലാക്കാം.
In your work situation, you must not be ashamed to acknowledge that you're a disciple of Jesus Christ. You must never be ashamed of the name of Jesus Christ.
നിങ്ങളുടെ ജോലി ചെയ്യുന്നതായ സാഹചര്യങ്ങളിൽ യേശു കർത്താവിന്റെ സാക്ഷിയായി നിൽക്കുവാനും അവന്റെ നാമത്തെ ഏറ്റുപറയുവാനും നിങ്ങൾ ഒരിക്കലും നാണിക്കരുത്.
Great danger of many of you working in these countries, you can be ashamed of the name of Jesus Christ.
ഈ ലോകത്തില് ഈ പ്രദേശത്ത് ജീവിക്കുന്നതായ നിങ്ങളിൽ പലരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അപകടം യേശുവിന്റെ നാമം ഏറ്റുപറയുന്നതിൽ നിങ്ങൾ നാണിച്ച് പേടിച്ച് പോകുന്നു എന്നുള്ള കാര്യമാണ്.
I have heard Christians say, inshallah. That means if Allah wishes it.
അനേക ക്രിസ്ത്യാനികൾ ഇൻഷാ അള്ളാ, അതായത് അള്ളാ ഈ കാര്യങ്ങൾ നിയന്ത്രിക്കുമെന്ന്
പറയുന്നു. They don't say if Jesus Christ wills it, because they are ashamed of that.
യേശു കർത്താവ് ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്ന് പറയുവാനായിട്ട് അവർക്ക് നാണമാണ്.
Whatever Christians are doing,
ഇത് ഏത് വിധത്തിലുള്ള ക്രിസ്ത്യാനികളാണ്?
They are interested in preserving their jobs.
അവരെ തങ്ങളുടെ ജോലി സൂക്ഷിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു.
Jesus said, whoever will be ashamed of me and my words in this sinful generation, I will be ashamed in the day you come before me.
ഈ പാപം നിറഞ്ഞ ലോകത്തിന്റെ മുന്നിൽ എന്റെ നാമത്തെ കുറിച്ച് നാണിക്കുന്നവരെ പിതാവിന്റെ മുൻപിൽ ഞാനും ത്യജിച്ചു പറയുമെന്ന് യേശു കർത്താവ് വ്യക്തമായിട്ടും പറയുന്നു.
Are you ashamed of one who was not ashamed to hang for you half naked on a cross?
നിങ്ങൾക്ക് വേണ്ടി അർത്ഥനഗ്നനായിട്ട് ക്രൂശിനുമേൽ മരിച്ചവനായ യേശുവിനെ ഏറ്റുപറയുന്നതിന് നിങ്ങൾക്ക് നാണമുണ്ടോ?
Are you thirsty for the power of the Holy Spirit to be a bold witness for Christ?
യേശു കർത്താവിന്റെ ധൈര്യശാലിയായ ഒരു സാക്ഷിയായി നിൽക്കുവാനായുള്ള പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങൾക്ക് ആവശ്യമുണ്ടോ?
Lord, I'm willing to crucify anything.
നിങ്ങൾക്ക് അതിനുവേണ്ടി അടങ്ങാത്ത ദാഹമുണ്ടാകണം കർത്താവേ. അതിന് പകരമായിട്ട് എന്തിനെയെല്ലാം ക്രൂശിക്കണമോ അതിനെല്ലാം ഞാൻ തയ്യാറായിരിക്കുന്നു.
If you want to preserve this rock, oh, don't smite it. Please don't hit this rock, then no water will flow.
നിങ്ങളുടെ ഉള്ളിലുള്ളതായി പാറയെ യാതൊരു വിധമായ അടിയും കൊടുക്കാതെ സൂക്ഷിക്കുവാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരു വിധത്തിലും ജലം അതിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുകയില്ല.
That's the problem with many Christians.
അനേക വിശ്വാസികൾക്കുള്ളതായ
പ്രശ്നം. കർത്താവേ,
ജീവജലത്തിന്റെ നദികൾ എന്റെ ഉള്ളിൽ നിന്ന് ഒഴുകണം, എന്നാൽ എന്റെ ഈ പാറയെ ഞാൻ സൂക്ഷിക്കുന്നു, അതിനെ ഒരിക്കലും അടിക്കല്ലേ.
യു കൻ പ്രേ ഫോർ 100 years, you'll only have an Old Testament experience.
100 വർഷം നിങ്ങൾക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാനായിട്ട് കഴിയും, എന്നാൽ ഈ പഴയ നിയമത്തിലെ ഒരു പരിശുദ്ധാത്മാഅഭിഷേകം മാത്രമേ നിങ്ങൾക്കുണ്ടാകുകയുള്ളൂ.
So much of deception in the area of the Holy Spirit.
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് അനേകമായ വഞ്ചനകൾ നടക്കുന്ന ഒരു കാലത്തിലാണ് നാം ജീവിക്കുന്നത്. ഞങ്ങളുടെ ബാംഗ്ലൂരിലുള്ളതായ സഭയിൽ ഒരു പെന്തക്കോസ്ത് വിശ്വാസി കടന്നു വന്നു.
ഞായറാഴ്ച
രാവിലത്തെ ആ മീറ്റിംഗിന് അദ്ദേഹം പങ്കെടുത്തു.
അദ്ദേഹം
പറഞ്ഞു, നിങ്ങൾക്ക് പരിശുദ്ധാത്മാവില്ല.
ഞാൻ
ചോദിച്ചു, എങ്ങനെയാണ് നിനക്ക് അറിയുവാൻ കഴിയുന്നത്?
Have you lived with in my home and see how I talk to my wife before you give that statement?
നീ എന്റെ ഭവനത്തിൽ കടന്നു വന്ന ഞാൻ എന്റെ ഭാര്യയുമായി എങ്ങനെ ജീവിക്കുന്നു എന്നുള്ള കാര്യം നീ അന്വേഷിച്ചോ?
Have you seen how I handle money before you make that statement?
നീ ഇങ്ങനെ ഒരു പ്രസ്താവന പുറപ്പെടുവിക്കുന്നതിന് മുമ്പ് ഞാൻ എങ്ങനെയാണ് പണം കൈകാര്യം ചെയ്യുന്നതെന്ന് നീ അന്വേഷിച്ചോ?
How I treat my coworkers?
ഞാൻ എന്റെ കൂടെ ജോലി ചെയ്യുന്ന ജോലിക്കാരോട് എങ്ങനെ പെരുമാറുന്നു എന്ന്
അന്വേഷിച്ചോ? No, not all that. There's not enough noise here.
അവൻ പറഞ്ഞ അതല്ല, അതൊന്നുമല്ല, കാരണം ഞാൻ അന്വേഷിക്കുന്ന ഇവിടെ ഒരു ശബ്ദമില്ലല്ലോ എന്നുള്ളതായ കാര്യമാണ്.
I said, aha, there's a big difference between you and me. I said,
ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാനും നീയും തമ്മിൽ ഒരു വലിയ വ്യത്യാസമുണ്ട്.
Your trinity is Father, Son and Noisy Spirit. My trinity is Father, Son and Holy Spirit. That's the big difference.
നിന്റെ ത്രിത്വം പിതാവും പുത്രനും ശബ്ദമുണ്ടാക്കുന്ന ആത്മാവുമാണ്. എന്റെ ത്രിത്വം പിതാവും പുത്രനും വിശുദ്ധിയുടെ ആത്മാവുമാണ്.
If you're talking about Noisy Spirit, I agree, we don't.
ഈ ശബ്ദമുണ്ടാക്കുന്ന ആത്മാവിനെ കുറിച്ചാണ് നീ പറയുന്നതെങ്കിൽ ഞാൻ വാസ്തവമായും സമ്മതിക്കുന്നു, അത് ഞങ്ങളുടെ ഇടയിലില്ല.
And I say the prophets of Baal had it even more than you.
ബയാളിന്റെ പ്രവാചകന്മാർക്ക് നിങ്ങളെക്കാളും അധികമായിട്ട് ഈ ആത്മാവ് ഉണ്ടായിരുന്നു.
How they shouted on Mount Carmel when Elijah was there.
മൗണ്ട് കാർമേലിൽ വെച്ച് അവരെ എലിയാവിനെതിരായിട്ട് എത്ര ശക്തിയോടുകൂടെയാണ് ഇത് അട്ടഹസിച്ചത്.
Elijah could not shout like that.
എലിയാവിനെ അങ്ങനെ അട്ടഹസിക്കുവാനായിട്ട് കഴിഞ്ഞില്ല.
He brought the fire down.
എന്നാൽ അദ്ദേഹം സ്വർഗത്തിൽ നിന്ന് തീ ഇറക്കിക്കൊണ്ടുവന്നു. ഇത് തമ്മിൽ വലിയ അന്തരമുണ്ട്.
When way back in eternity, when God decided a name for the Holy Spirit, why did he call him Holy Spirit?
നിത്യതയിൽ ദൈവം തന്റെ ആത്മാവിന് ഒരു പേര് കൊടുക്കുവാനായിട്ട് ആഗ്രഹിച്ചപ്പോൾ എന്തുകൊണ്ടാണ് ഇത് പരിശുദ്ധ ആത്മാവെന്ന് പേര് കൊടുത്തത്?
He could have given him so many other names.
ദൈവത്തിന് ആ ആത്മാവിന് പല പേരുകൾ കൊടുക്കാമായിരുന്നു.
Which could be true.
അത് സത്യമായ പേരുകൾ തന്നെ.
Powerful Spirit.
ശക്തിയുടെ ആത്മാവ്.
Loving Spirit. Loving,
സ്നേഹിക്കുന്നതായ ആത്മാവ്.
Humble Spirit.
താഴ്മയുള്ള
ആത്മാവ്. Joyful Spirit.
സന്തോഷമുള്ള ആത്മാവ്.
All is correct.
ഇതെല്ലാം ശരി തന്നെയാണ്.
Peaceful Spirit.
സമാധാനമുള്ള ആത്മാവ്.
Spirit of self-control.
സ്വയം നിയന്ത്രിക്കുന്നതായ ആത്മാവ്.
And many other things which are true.
മറ്റനേക കാര്യങ്ങളും അതും വാസ്തവമാണ്.
Out of all these names, why did the Father choose Holy Spirit?
ഈ എല്ലാ പേരുകളിൽ നിന്നും എന്തുകൊണ്ടാണ് പിതാവ് ഈ പരിശുദ്ധ ആത്മാവ് എന്നുള്ളതായ പേര് തിരഞ്ഞെടുത്തത്?
ഐ നോ,
എനിക്ക് ആ കാര്യം
അറിയാം. That is the main thing he wanted to give us.
കാരണം ദൈവം നമുക്ക് തരുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതായ കാര്യം പരിശുദ്ധിയാണ്.
Where?
എവിടെയാണ്?
From the innermost being.
നമ്മുടെ ഉള്ളിൽ തന്നെ.
Not a holiness on the outside.
നമ്മുടെ പുറമേ ഉള്ളതായ ഒരു വിശുദ്ധിയല്ല.
That they had under the law.
അത് ന്യായപ്രമാണത്തിന് കീഴിൽ ജീവിച്ചിരുന്നവർക്കും
ഹോളിനെസ് ഓൺ ദി ഔട്ട്സൈഡ് ഈസ് എ ഓൾഡ് ടെസ്റ്റമെന്റ് ഹോളി.
പുറമേ ഉള്ളതായ വിശുദ്ധി പഴയ നിയമ വിശുദ്ധിയാണ്.
എവരിബഡി തിങ്ക്സ് യു ആർ നൈസ്.
നിങ്ങളെ കാണുന്നവരെല്ലാവരും
യു ഹാവ് എ ഗുഡ് ടെസ്റ്റമെന്റ് ഇൻ ദി ചർച്ച്.
നിങ്ങൾക്ക് സഭയിൽ നല്ല സാക്ഷ്യമുണ്ട്.
ഗുഡ് ടെസ്റ്റിമണി ഇൻ സൊസൈറ്റി.
സമൂഹത്തിൽ നിങ്ങൾക്ക് നല്ല സാക്ഷ്യമുണ്ട്.
സിസ്റ്റർ ബ്രദർ യു ആർ എ ഗുഡ് ഓൾഡ് ടെസ്റ്റിമണി ബിലീവർ.
പ്രിയപ്പെട്ട സഹോദരി സഹോദര, നീ ഒരു നല്ല പഴയ നിയമ വിശ്വാസിയാണ്.
നൗ ടെൽ മീ ഹൗ ഇറ്റ് ഈസ് ഇൻ യുവർ ഹാർട്ട്.
അത് നിങ്ങളുടെ ഹൃദയത്തിൽ എങ്ങനെയാണെന്നുള്ളതായ കാര്യം ഇപ്പോൾ
പറയുക. നൗ ടെൽ മീ ഹൗ ഇറ്റ് ഈസ് ഇൻ യുവർ പ്രൈവറ്റ് ലൈഫ്.
നിങ്ങളുടെ രഹസ്യ ജീവിതത്തിൽ അതെങ്ങനെയാണെന്ന് പറയുക.
നൗ ടെൽ മീ ഹൗ ഡു യു ഹാൻഡിൽ ഫൈനാൻസസ് ഇൻ ഏരിയസ് വേർ നോബഡി നോസ്.
ആർക്കും അറിയാൻ വയ്യാത്തതായ മേഖലകളിൽ നിങ്ങൾ പണത്തെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് പറയുക.
ദോസ് ആർ ദി ഏരിയസ് വേർ ഐ ഡിസ്കവർ വെദർ യു ആർ എ ന്യൂ ടെസ്റ്റമെന്റ് ബിലീവർ.
ആ മേഖലകളിലാണ് നിങ്ങൾ യഥാർത്ഥമായും ഒരു പുതിയ നിയമ വിശ്വാസിയാണോ എന്ന് കാണുവാനായിട്ട്.
ഇറ്റ് ഈസ് ഓൺലി വൺ വേ ടു ഹാവ് ദിസ്.
ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട് ഒരേ ഒരു വഴി മാത്രമേ
ഉള്ളൂ.
ഇവിടെ എന്താണ് അത് പറയുന്നത്? ഒരുവനെങ്കിലും ഏവനെങ്കിലും
ദാഹമുണ്ടെങ്കിൽ
അതിനുവേണ്ടി എന്ത് വില കൊടുക്കുവാനും തയ്യാറാണെങ്കിൽ.
ലെറ്റ് ഹിം കം ടു മീ, ജീസസ് സേസ്, ആൻഡ് ഡ്രിങ്ക്.
യേശു കർത്താവ് പറയുന്നു, അവൻ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ.
ഡോണ്ട് ഗോ ടു സം പാസ്റ്റർ, ഗോ ടു ജീസസ്.
ചില പാസ്റ്റർമാരുടെ അടുത്തേക്കല്ല പോകേണ്ടത്, യേശുവിന്റെ അടുത്തേക്ക് തന്നെ പോവുക.
ഡോണ്ട് ഗെറ്റ് സംബഡി ടു ഓ ജസ്റ്റ് പ്ലീസ് ലേ യുവർ ഹാൻഡ്സ് ഓൺ മൈ ഹെഡ്.
ചിലർ തങ്ങളുടെ തലമേലെ കൈവെക്കുവാനായിട്ട് അനുവദിച്ച് അവിടെ പോയി നിൽക്കുകയല്ല വേണ്ടത്.
ഈ പ്ലേസസ് ഇസ് എംപ്റ്റി ഹാൻഡ്സ് ഓൺ യുവർ എംപ്റ്റി ഹെഡ്, നതിങ് വിൽ ഹാപ്പൻ.
തങ്ങളുടെ ശൂന്യമായ കരങ്ങൾ നിങ്ങളുടെ ശൂന്യമായ തലയിൽ അവൻ വെക്കുമ്പോൾ ഒന്നും സംഭവിക്കുകയില്ല.
ഗോ ടു ജീസസ്.
എന്നാൽ യേശുവിന്റെ അടുത്തേക്ക്
റിയലി ഗെറ്റ് സംതിങ് ദാറ്റ്.
അവിടെ നിന്ന് നിങ്ങൾക്ക് ലഭിക്കേണ്ടത്,
ലെറ്റ് ഹിം കം ടു മീ.
യേശു കർത്താവ് പറയുന്നു, അവൻ എന്റെ അടുക്കൽ വരട്ടെ എന്നാണ്.
ഇൻ ദ മാർജിൻ ഓഫ് മൈ ബൈബിൾ ഇറ്റ് സേസ് സംതിങ് വെരി ഇൻട്രസ്റ്റിംഗ്.
എന്റെ കയ്യിലിരിക്കുന്ന ബൈബിളിന്റെ മാർജിനിൽ വളരെ പ്രധാനപ്പെട്ടതായ കാര്യം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു.
ലിറ്ററലി വാട്ട് ഇറ്റ് മീൻസ് ഇസ് ദിസ്.
അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്ന ആക്ഷരികമായി ഇതിന്റെ അർത്ഥം ഇതാണ്.
ഒറിജിനൽ ഗ്രീക്ക് ലിറ്ററലി,
യഥാർത്ഥം ഗ്രീക്ക് ഭാഷയിൽ അതിന്റെ അർത്ഥം ഇങ്ങനെയാണ്.
ലെറ്റ് ഹിം കീപ് ഓൺ കമ്മിങ് ടു മീ ആൻഡ് ലെറ്റ് ഹിം കീപ് ഓൺ ഡ്രിങ്കിങ്.
അവൻ തുടർമാനമായിട്ട് എന്റെ അടുക്കൽ വരികയും തുടർമാനമായിട്ട് അവൻ കുടിക്കുകയും
ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ഒരിക്കൽ പരിശുദ്ധാത്മാവിനാൽ സ്നാനപ്പെട്ട് കഴിയുമ്പോൾ അനേകർ ചെയ്യാതിരിക്കുന്നതായ ഒരു കാര്യം ഇതാണ്.
They don't keep on coming to him, they don't keep on getting thirsty, they don't keep on drinking.
അവർ തുടർമാനമായിട്ട് ദാഹമുണ്ടാകുകയും തുടർമാനമായിട്ട് കർത്താവിന്റെ അടുക്കൽ വരികയും തുടർമാനമായിട്ട് കുടിക്കുകയും ചെയ്യുന്നതായ ഒരു കാര്യം അവരുടെ ജീവിതത്തിൽ നടക്കുന്നില്ല.
I decided to keep coming to Jesus.
ഞാൻ തുടർമാനമായിട്ട് യേശുവിന്റെ അടുത്തേക്ക് വരുവാനായിട്ട് തീരുമാനിച്ചു.
I was baptized in the Holy Spirit many years ago.
അനേക വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞാൻ അഭിഷേകം ചെയ്തു.
But I came to Jesus again today.
ഞാൻ ഇന്നും യേശു കർത്താവിന്റെ അടുത്തേക്ക് വന്നു.
And I said, Lord, I want to drink.
ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ ഇന്നും എനിക്ക് കുടിക്കേണ്ട ആവശ്യമുണ്ട്.
I'll go back to him tomorrow.
ഞാൻ നാളെയും അവന്റെ അടുത്തേക്ക്
പോകും. Because tomorrow I am thirsty.
ഞാൻ വീണ്ടും നാളെയും ദാഹിക്കും.
See, the water I drink today, it doesn't help me tomorrow, you know that.
ഞാൻ ഇന്ന് കുടിക്കുന്ന ഈ വെള്ളം എന്നെ നാളത്തേക്ക് സഹായിക്കുകയില്ല.
I've got to drink again.
എനിക്ക് വീണ്ടും അത് കുടിക്കേണ്ട ആവശ്യമുണ്ട്.
That's how it means to be continuously having rivers of living water flowing out.
നമ്മുടെ ഉള്ളിൽ നിന്ന് തുടർച്ചയായിട്ട് ജീവജലത്തിന്റെ നദികൾ പുറത്തേക്ക് ഒഴുകുമെന്ന് പറയുന്നതിന്റെ അർത്ഥം അതാണ്.
I don't mean preaching.
ഞാൻ പ്രസംഗിക്കുന്ന ഒരു കാര്യമല്ല പറയുന്നത്.
My gift, so God has to give me that.
അത് ഒരു ദൈവം തന്നിരിക്കുന്ന ഒരു വാരമാണ്, അത് ദൈവം തരേണ്ടതുണ്ട്.
But for you, I'm talking about the life of Jesus flowing out from you.
എന്നാൽ നിങ്ങളോട് ഞാൻ പറയുന്നത് യേശു കർത്താവിന്റെ ജീവൻ നിങ്ങളിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്നതായ കാര്യമാണ്.
You know that wherever you go, life can flow out from you.
നിങ്ങൾ എവിടൊക്കെ ചെന്നാലും അവിടൊക്കെയും നിങ്ങളുടെ ജീവിതം നിങ്ങളിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്നു എന്നുള്ളതായ കാര്യം നിങ്ങൾ
അറിയണം. Your heart pure.
നിങ്ങളുടെ ഹൃദയം നിങ്ങൾ നിർമ്മലതയോടെ സൂക്ഷിക്കുന്നുവെങ്കിൽ നിങ്ങൾ ചെല്ലുന്ന എല്ലായിടത്തും നിങ്ങൾ മറ്റുള്ളവർക്ക് അനുഗ്രഹമായിരിക്കും. കാരണം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ പുറത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കും. അതാണ് ദൈവത്തിന് നിങ്ങളെ കുറിച്ചുള്ളതായ ഇഷ്ടം.
Don't be satisfied with anything less than this.
ഇതിൽ നിന്ന് കുറവുള്ളതായ ഒന്നുകൊണ്ട് നിങ്ങൾ
സംതൃപ്തരായിരിക്കും.
ഇതാണ് നിങ്ങൾക്ക് അവകാശമായിരിക്കുന്നത്.
If your father died and wrote a will,
നിങ്ങളുടെ പിതാവ് മരിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി എഴുതി വെച്ചിരിക്കുന്ന വില്ല് പോലെയാണിത്.
Won't you be eager to find out what is it, your inheritance in that will?
നിങ്ങളുടെ പിതാവ് നിങ്ങൾക്ക് അവകാശമായി നൽകിയിരിക്കുന്ന എന്താണെന്ന് അറിയുവാനായിട്ട് നിങ്ങൾക്ക് ആഗ്രഹമില്ലേ?
You don't want anybody to cheat you out of your earthly inheritance.
ഈ ലോകത്തിലുള്ളതായ അവകാശം നിങ്ങൾ പ്രാപിക്കുന്നതിൽ നിന്ന് ആരെങ്കിലും നിങ്ങളെ വഞ്ചിക്കുവാനായിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ?
What about what your father has left for you as a heavenly inheritance?
എന്താണ് നിങ്ങളുടെ സ്വർഗീയ പിതാവ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന സ്വർഗീയമായ അവകാശം?
Don't you want to know what it is?
അതെന്താണ് നിങ്ങൾക്ക് അറിയാനായിട്ട് ആഗ്രഹമില്ലേ?
Many of you have missed out on your heavenly inheritance.
നിങ്ങളുടെ അനേകരെ ഈ സ്വർഗീയമായ അവകാശം ഇതുവരെയും നഷ്ടപ്പെടുത്തിയിരുന്നു.
You go to court for 10 square feet of land.
10 ചതുരശ്ര ഭൂമിക്ക് വേണ്ടി നിങ്ങൾ കോടതിയിലേക്ക് കടന്നു പോകുന്നു.
Think what you have lost spiritually.
എന്നാൽ ആത്മീയമായിട്ട് നിങ്ങൾക്ക് എന്താണ് നഷ്ടമായിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നു.
Come to Jesus.
യേശുവിന്റെ അടുക്കലേക്ക് വരിക.
Lord, I have wasted my life in many earthly pursuits.
യേശുവിനോട് പറയ, കർത്താവേ, ഈ ലോകത്തിന്റെ കാര്യങ്ങൾ അന്വേഷിച്ച് എന്റെ ജീവിതം ഞാൻ പാഴാക്കി കളഞ്ഞു.
Now I want that which is eternal.
നിത്യമായത് അത് എനിക്ക് ആവശ്യമായിട്ടുണ്ട്.
I want to be filled with the Holy Spirit.
ഞാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടണം.
And I want rivers to flow out from me continuously.
എന്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ പുറത്തേക്ക് ഒഴുകണം.
Every day and the river must become bigger and bigger and bigger till the day I die.
ജീവിതത്തിന്റെ ഓരോ ദിവസങ്ങളിലും എന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്ന ആ ജീവനദി വലുതായി വലുതായി കൊണ്ടിരിക്കണമെന്ന് ഞാൻ മരിക്കുന്നതായ ദിവസം വരെ.
That's been my prayer.
അതാണ് എന്റെ പ്രാർത്ഥന.
I say, Lord, you got to use me more next year than you ever used me in my whole life.
ഞാൻ ദൈവത്തോട് പറയാറുണ്ട്, ദൈവമേ, നീ എന്നെ അടുത്ത വർഷം ഇതുവരെയും ഉപയോഗിച്ചിട്ടില്ലാത്ത വിധത്തിൽ എന്റെ ശക്തമായ പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കണം.
You can pray that prayer.
നിങ്ങൾക്കും അത് പ്രാർത്ഥിക്കുവാൻ കഴിയും.
Come to Jesus.
നിങ്ങൾ യേശുവിന്റെ അടുക്കലേക്ക്
വരിക. Lord, I want to be purer and holier next year than I've been in my whole life.
കർത്താവിനോട് നിങ്ങൾക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയും, കർത്താവേ, അടുത്ത വർഷം ഞാൻ ഇതുവരെയും ഉണ്ടായിരുന്നതിലും അധികം വിശുദ്ധനായിട്ട് അധികം നിനക്ക് പ്രയോജനമുള്ളവനായിട്ട് തീരണം.
I believe I have become purer and holier this year than I've been in my whole life.
ഞാൻ എന്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ അറിയുന്നു, എന്റെ ജീവിതത്തിൽ ഇതുവരെയും ഞാൻ അനുഭവിക്കാത്തതായ വിശുദ്ധി ഞാൻ ഈ വർഷം അനുഭവിക്കുന്നു.
Because I came to Jesus again and again.
കാരണം ഞാൻ യേശുവിന്റെ അടുത്തേക്ക് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരുന്നു.
I'm not satisfied with sitting in first standard all my life.
ഞാൻ എന്റെ ജീവിതത്തിൽ എന്നും ഈ ഒന്നാം ക്ലാസ്സിൽ ഇരിക്കുന്നത് കൊണ്ട് സംതൃപ്തി അടയുന്നവനല്ല.
I want to go on to 10th standard.
ഞാൻ പത്താം ക്ലാസ്സിലേക്ക് തുടർമാനമായിട്ട് കയറി പോകണം.
ഗ്രാജുവേറ്റ്, പോസ്റ്റ് ഗ്രാജുവേറ്റ്,
എനിക്ക് ഡിഗ്രി സമ്പാദിക്കണം, അതിനുശേഷം പോസ്റ്റ് ഗ്രാജുവേഷൻ വേണം,
PhD,
ഡോക്ടറേറ്റ് വേണം,
പോസ്റ്റ് ഡോക്ടറൽ സ്റ്റഡീസ്,
ഡോക്ടറേറ്റിന് ശേഷമുള്ളതായ പഠിത്തവും എനിക്ക് ആവശ്യമുണ്ട്.
Not in earthly things, in spiritual things.
ഭൗതിക കാര്യങ്ങളെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, ആത്മീയ കാര്യങ്ങളെക്കുറിച്ച്.
Haven't you seen some people on earthly things how they pursue their studies?
നിങ്ങൾ ഈ ലോകത്തിലുള്ളതായ മനുഷ്യർ ഈ ലോകത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി എത്രമാത്രം കഷ്ടപ്പെട്ട് പഠിക്കുന്നത് നിങ്ങൾ കാണുന്നില്ല.
I've seen other young fellows drop out after 10th standard.
മറ്റ് ചിലർ പത്താം ക്ലാസ് കഴിഞ്ഞ് പഠിത്തം നിർത്തി പോകുന്നത്
exactly like that among Christians.
ക്രിസ്ത്യാനികളിൽ നടക്കുന്ന ഇതേ കാര്യം. എന്ത് നഷ്ടമായാലും ഏറ്റവും മെച്ചമായത് പ്രാപിക്കുവാനായിട്ട് പോകുന്ന മനുഷ്യൻ. ചിലർ പറയുന്ന, കർത്താവേ, ഈ ABC ഒക്കെ വായിച്ചാൽ അത് മതി എനിക്ക്. എങ്ങനെയെങ്കിലും ഏത് വിധേനയും സ്വർഗത്തിൽ ഒരു സീറ്റ് എനിക്ക് തന്നാൽ മതി, അത് മതി.
ഡിസ്റ്റർബ് മീ, ഐ ലൈക്ക് ടു ലിവ് എ കംഫർട്ടബിൾ ലൈഫ്.
എന്റെ ഈ ഭൂമിയിലെ സുഖകരമായ ജീവിതത്തെ, കർത്താവേ, നീ ഉപദ്രവിക്കരുത്, അത് നശിപ്പിക്കരുത്.
ഹീ വോണ്ട് ഡിസ്റ്റർബ് മീ.
ദൈവം ഒരിക്കലും നിങ്ങളെ ശല്യപ്പെടുത്തുകയില്ല.
യു സ്പെൻഡ് ഇറ്റേണിറ്റി ഇൻ റിഗ്രറ്റ്, ദാറ്റ്സ് ഫോർ ഷുവർ.
നിത്യത മുഴുവൻ നിങ്ങൾ ലജ്ജയോടുകൂടെ ഭാരത്തോടുകൂടെ കഴിയേണ്ടി വരും.
യു വിഷ് ദാറ്റ് യു ഹാഡ് ലിവ്ഡ് ഡിഫറന്റ്ലി ഓൺ ദിസ് എർത്ത്.
അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കും, ഈ ഭൂമിയിൽ ഞാൻ വ്യത്യസ്തനായി ജീവിക്കണമായിരുന്നു.
ബട്ട് ഇറ്റ് വിൽ ബി ടു ലേറ്റ്.
അപ്പോൾ അത് വളരെ താമസിച്ചു പോയിരിക്കും.
All this playing the fool with sin and all that has destroyed your life is because you didn't take eternity serious.
ഈ പാപത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ തമാശ കൊണ്ടുള്ളതായ ഒരു ജീവിതം നിങ്ങൾ നിത്യതയെ പ്രാധാന്യത്തോടെ എടുക്കാത്തത് കൊണ്ടാണ്.
And you have lost something. You have lost something permanently.
നിങ്ങൾ നിങ്ങളുടെ ഈ ജീവിതത്തിൽ നിങ്ങൾക്ക് നഷ്ടമായി തീർന്നിരിക്കുന്നത് വളരെ വിലയുള്ളതായ കാര്യമാണ്.
You can never get it back.
അത് നിങ്ങൾക്ക് ഒരിക്കലും തിരിച്ചു കിട്ടുന്നില്ല.
You can get back in the what lies for you in the future, but you can't get back what lies for you in the past. That's gone forever.
ഭാവിയിൽ നിങ്ങൾക്കായി ദൈവം കരുതിയിരിക്കുന്ന നിങ്ങൾക്ക് പ്രാപിക്കുവാനായിട്ട് കഴിയും, എന്നാൽ ഭൂതകാലത്തിൽ നഷ്ടപ്പെട്ടു പോയത് എന്നേക്കുമായി നഷ്ടപ്പെട്ടിരിക്കുന്നു.
How many of you believe that even Almighty God cannot give you the last 9 months of 2006?
നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നു ഈ 2006 കഴിഞ്ഞ 9 മാസങ്ങൾ സർവശക്തനായ ദൈവത്തിന് പോലും നിങ്ങൾക്ക് തിരിച്ചു തരുവാനായിട്ട് കഴിയത്തില്ല. 2005 ദൈവത്തിന് തിരിച്ചു തരുവാൻ
കഴിയും.
എന്നാൽ ദൈവം, കൃപാലുവായ ദൈവം, 2007 നിങ്ങൾക്ക് വ്യത്യസ്തമായി മാറ്റുന്നു.
If you take your life seriously,
ഇന്ന് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ പ്രാധാന്യത്തോടെ എടുക്കുന്നുവെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ മുൻപിൽ നമ്മുടെ തലകളെ നമുക്ക് വണക്കാം.
God spoke in your heart today.
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയങ്ങളോട് സംസാരിച്ചോ.
Keep coming to Jesus.
യേശുക്രിസ്തുവിലേക്ക് വന്നുകൊണ്ടേയിരിക്കുക.
Deep, deep, deep repentance for the things that are wrong in your innermost being.
നിങ്ങളുടെ ജീവിതത്തിന്റെ ഹൃദയത്തിന്റെ ഉള്ളിലെ തെറ്റായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ആഴമേറിയ മാനസാന്തരത്തോടുകൂടെ കർത്താവിന്റെ അടുക്കലേക്ക് വരിക.
Repent of the fact that you repent only when there's a conference.
ഒരു കോൺഫറൻസ് ഉള്ളപ്പോൾ മാത്രം ഉണ്ടാകുന്നതായ മാനസാന്തരത്തെ കുറിച്ച് നിങ്ങൾ മാനസാന്തരപ്പെടുക.
Say, Lord, I want to repent every day of my life, not just when I come for a conference.
കർത്താവേ, ഒരു കോൺഫറൻസിനോ ഒരു സന്ദേശമോ കേൾക്കുമ്പോഴുള്ള മാനസാന്തരമല്ല, എന്റെ ജീവിതത്തിലെ എല്ലാ ദിവസങ്ങളിലും എല്ലാ സമയത്തും ഒരു മാനസാന്തരത്തിൽ ഞാൻ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു.
That's how we come to Jesus, by repenting all the time.
എല്ലാ സമയവും മാനസാന്തരത്തോടുകൂടി യേശുവിന്റെ അടുക്കലേക്ക് വരണം.
Very easy to come, just repent.
വളരെ ലളിതമായ കാര്യമാണ് മാനസാന്തരപ്പെടുക, അവന്റെ അടുക്കലേക്ക് വരിക.
Heavenly Father, help us all.
സ്വർഗീയപിതാവേ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കണം.
What a lot your church is suffering because people are not willing to be broken.
കർത്താവെ, തകർക്കപ്പെടുവാനും മാനസാന്തരപ്പെടുവാനും കഴിയാത്ത നിന്റെ മനുഷ്യരെ കൊണ്ട് നിന്റെ സഭ എത്രമാത്രം നഷ്ടമുണ്ടാകുന്നു.
Raise up here a number of people who are willing to be smitten in the inner man so that rivers of living water will flow.
ഉള്ളിലുള്ള മനുഷ്യനെ അടിക്കുവാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുന്ന അനേകരെ ഈ സഭയിൽ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അവരുടെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ പുറത്തേക്ക് ഒഴുകട്ടെ. യേശു കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു.